محمد وعلى آله وأصحابه أجمعين أما بعد നമ്മൾ വായിച്ചു വന്ന ഹുബ്ബുൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാമാത്തുഹു എന്ന പുസ്തകത്തിലെ ഇതുവരെയായി നമ്മൾ വായിച്ച് വിശദീകരിച്ചത് വെറും 30 പേജുകളാണ്, 27 പേജുകളാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഒന്നാമത്തെ അടയാളം, നബിയെ കാണുവാനുള്ള ആഗ്രഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹവസിക്കാനുള്ള ആഗ്രഹം, അതിനുള്ള ചില ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞത് നബിയുടെ കൂട്ട് കിട്ടും എന്ന് പറഞ്ഞപ്പോ ഹിജറ യാത്രയിൽ സിദ്ദീഖുൽ അക്ബർ കരഞ്ഞ സംഭവം. രണ്ടാമത്തേത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോ അൻസാറുകൾക്കുണ്ടായ സന്തോഷം, നബിയുടെ കൂടെ താമസിക്കാൻ നമുക്ക് സാധിക്കുമല്ലോ എന്നുള്ള അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ച രീതികൾ, ഇതാ ഇത്രയുമാണ് പറഞ്ഞത്. മൂന്നാമത്തേത് തഖവ്വുഫുൽ അൻസാരി മിൻ ഹർമാലിഹിം മിൻ സ്വഹ്ബത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹ്ബത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുമോ എന്ന പേടി അൻസാറുകൾക്കുണ്ടായിരുന്നു. ولما شرف الله عز وجل الانصار بصحبه حبيبه الكريم صلى الله عليه وسلم في ديارهم തങ്ങളുടെ നാട്ടിൽ റസൂലുള്ളാഹിയുടെ അടുത്തുള്ള സഹവാസം കൊണ്ട് അല്ലാഹു തങ്ങളെ അനുഗ്രഹിച്ചപ്പോൾ, അൻസാറുകളെ അല്ലാഹു അനുഗ്രഹിച്ചു, അവർക്ക് അതിന്റെ ശ്രേഷ്ഠത നൽകിയപ്പോൾ, കാനു യലിന്നൂ നബിഹി അലൈഹി സ്വലാത്തു വസ്സലാം ഖൗഫൻ മിന്നൻ യുഹറമു മിൻ ആദിഹി നിഅമത്തിൽ ഉളമാ വശറഫിൽ ജലീൽ, ഈ മഹത്തായ ഈ ശ്രേഷ്ഠത അല്ലെങ്കിൽ ഈ വലിയ അനുഗ്രഹം തങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന പേടിയാൽ അവൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുപോകാതെ നബിയുടെ കൂടെ തന്നെ നിൽക്കും, വിട്ടുപോകാതെ ഇരിക്കുക എപ്പോഴും. അതിൽ തെളിവായിട്ട് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ദീർഘമായ ഒരു ഹദീസ് പറയുന്നുണ്ട്. അത് മക്കം ഫത്ഹിനോടനുബന്ധിച്ചുണ്ടായ ഒരു സംഭവമാണ്. മക്കം ഫത്ഹിന് ഹിജ്റത്തിന് റസൂലുള്ളാഹിന്റെ കൂടെ വരും പോയല്ലോ. അങ്ങനെ ആ സന്ദർഭത്തില് മൻ ദഖല ദാറ ഖുറൈശിൻ ഫഹുവ ആമിനുൻ, ആരെങ്കിലും ഖുറൈശിന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ് എന്ന് റസൂലുള്ളാഹി ഒരു സന്ദർഭത്തിൽ മക്കം ഫത്ഹിനോടനുബന്ധിച്ച ഘട്ടത്തിൽ പറഞ്ഞു, ആ യുദ്ധത്തിന്റെ സമയത്ത്. അപ്പൊ അൻസാറുകൾക്ക് ഇത് പറ്റിയില്ല. ഇപ്പോൾ ഖുറൈശികളോട് പിരിച്ച മനസ്സിലുണ്ടില്ല. ഫഖാലത്തിൽ അൻസാർ അമ്മർ റജുലു ഫദറഖതുഹു റഗബത്തും ഫീ ഖറിയത്തിഹി വറൗഫത്തും ബി അശീറത്തിഹി, ഇദ്ദേഹത്തിന് തന്റെ നാട്ടുകാരോടുള്ള ആഗ്രഹം പിടികൂടിയിട്ടുണ്ട്, തന്റെ കുടുംബക്കാരോടുള്ള ഒരു ചെറിയ കൃപ മനസ്സിൽ വന്നിട്ടുണ്ട് എന്നിവർ പറഞ്ഞു. ഖാല അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു വജാ അൽ വഹ്യു, ഇവരിത് പറഞ്ഞത് അല്ലാന്റെ റസൂൽ അല്ലാ വഹ്യു കൊടുത്തു. വഹ്യു തീർന്നപ്പോ റസൂലുള്ള പറയാണ്, യാ മഅശറൽ അൻസാർ, അൻസാറുകളുടെ സമൂഹമേ, ഖാലു ലബ്ബൈക യാ റസൂലുള്ളാ, നബി വിളിച്ചപ്പോ അവർ വിളി കേട്ടു. എന്താ ചോദിച്ചു? قلتم اما الرجل فادركته رغبه في قريته, അദ്ദേഹത്തിന് തന്റെ നാടിനോടുള്ള ആഗ്രഹം പിടികൂടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഖാലു കദകാന കദാലിക, ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ഖാല കല്ല ഇന്നി അബ്ദുല്ലാഹി വറസൂലുഹു, അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ വിചാരിച്ചതുപോലെയല്ല, ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ്. ഹാജർതു ഇലല്ലാഹി വഇലൈക്കും, ഞാൻ അല്ലാഹുവിലേക്കും നിങ്ങളിലേക്കുമാണ് ഹിജ്റ വന്നിട്ടുള്ളത്. വൽമഹിയ മഹിയാക്കും വൽ മമാത്തു മമാത്തുക്കും, എന്റെ ജീവിതം നിങ്ങളുടെ ജീവിതമാണ്, എന്റെ മരണം നിങ്ങളുടെ മരണമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങൾ മരിക്കുന്ന പോലെ നിങ്ങളോടൊപ്പം മരിക്കാനാണ്, ഇവിടുന്ന് ഇവിടെ തന്നെ ജീവിച്ച് ഇവിടെ തന്നെ മരിക്കാനാണ് എന്റെ ആഗ്രഹം എന്ന് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഖബലു ഇലൈഹി യബ്കൂൻ, ഇത് കേട്ടപ്പോ കരഞ്ഞുകൊണ്ട് എല്ലാവരും വരാൻ തുടങ്ങി. വയഖൂലുന വല്ലാഹി മാ ഖുല്ലല്ലദീ ഖുന്ന ഇല്ലല്ലിന്ന ബില്ലാഹി വ റസൂലി, അല്ലാന്റെ റസൂലിനെ കൂടെ കിട്ടണം എന്ന ഒരു അത്യാഗ്രഹം കൊണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പോയതാണ്, വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല എന്ന് അല്ലാഹുവിനോട് റസൂലിനോടുള്ള ഞങ്ങളുടെ ആഗ്രഹം അത്യാർത്ഥി കൊണ്ട് പറഞ്ഞതാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇന്നല്ലാഹ വ റസൂലഹു യുസദ്ദിഖാനികും, അല്ലാഹും അവന്റെ റസൂലും നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കുന്നു, വയഅദ്റാനികും, നിങ്ങൾക്കൊരു ഒഴികഴിവ് നൽകുകയാണ്, നിങ്ങൾക്ക് പറ്റിയ തെറ്റില് നിങ്ങൾക്ക് ഒഴികഴിവ് നൽകുന്നു. ഇത് സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുള്ള ബാബു ഫതഹി മക്ക എന്ന അധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഹദീസ് നമ്പർ 1780. ഇമാം നബവി റഹിമഹുല്ലാഹി ഹദീസിന്റെ ഷറഹിൽ പറയാണ്, ഇന്നഹും റഔ റഊഫത്തൻ നബിയ്യ സല്ലല്ലാഹി അലൈഹി വസല്ലം ബിഅഹ്ലി മക്ക, മക്കക്കാരോട് റസൂലുള്ളാഹിക്ക് അപ്പോഴുണ്ടായ ഒരു കനിവിനെ അൻസാറുകൾ കണ്ടു. വഖഫൽ ഖത്ല് അൻഹും ഫലന്നു അന്നഹു യർജു ഇലാ സുക്ന മക്ക വൽ മുഖാമ ഫിഹ ദായിമൻ. നബി വലിയ രക്തച്ചൊരിച്ചിൽ കൂടാതെയാണല്ലോ മക്ക പിടിച്ചെടുത്തത്. അപ്പൊ അങ്ങനെ യുദ്ധം ചെയ്യാതിരുന്നതും ഒക്കെ കണ്ടപ്പോൾ അവർ വിചാരിച്ചു, റസൂല് വീണ്ടും മക്ക തന്നെ താമസിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടാവും, ഇവിടെ തന്നെ തങ്ങാനുള്ള പരിപാടി ഉണ്ട് തോന്നണു. വയർഹലു ഇലൈഹിം വയർഹലു അൻഹും, അവരെ വിട്ട് ഇങ്ങോട്ട് പോരും. വയഹുജുറുൽ മദീന, മദീന വിട്ടു പോരുമെന്ന് അവർ വിചാരിച്ചു. പശക്കദാലിക്കാലയും, അപ്പോൾ അവർക്കത് വിഷമമായി. വൗഹല്ലാഹു തആല ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴാണ് റസൂലുള്ളാഹിക്ക് അള്ളാഹു വഹയി നൽകിയത്, ദാ ഇങ്ങനെ അവരടക്കം പറയുന്നുണ്ട്. ഫഅലമഹും ബിദാലിക, അപ്പൊ നബി അവരെ അക്കാര്യം അറിയിച്ചു. നബി ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഇന്നി ഹാജർത്തു ഇലല്ലാഹി വഇലാ ദിയാരിക്കും ലിസ്തിതാനിഹ, ഞാൻ അള്ളാഹുവിലേക്കും നിങ്ങളെ ഈ നാട്ടിലേക്കും ഞാൻ ഹിജ്റ വന്നത് ഈ നാടിനെ എന്റെ സ്വദേശമാക്കാൻ വേണ്ടിയാണ്. ഫല അത്രുഖുഹ, ഞാൻ മദീന വിട്ടു പോവൂല. വല അർജു അൻ ഹിജ്റത്തി അൽവാഖിഅത്തി ലില്ലാഹി തആല, അള്ളാഹുക്കും വേണ്ടി ഉണ്ടായിട്ടുള്ള ഈ ഹിജ്റയിൽ നിന്ന് ഞാൻ മടങ്ങുകയില്ല. ബൽ അന മുലാജിമുൻ ലക്കും, ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. അൽ മഹിയാ മഹിയാക്കും വൽ മമാതു മമാതുക്കും എന്ന് പറഞ്ഞാൽ, ഐ ലാ അഹ്യാ ഇല്ലാ ഇന്ദക്കും, ഞാൻ നിങ്ങളുടെ അല്ലാതെ ജീവിക്കൂല. വല അമൂത്തു ഇല്ലാ ഇന്ദക്കും, നിങ്ങളുടെ അല്ലാതെ ഞാൻ മദീന വെച്ചല്ലാതെ ഞാൻ മരിക്കൂല എന്ന് പറഞ്ഞപ്പോഴാണ് ഫലമ്മാ ഖാല ലഹും ഹാദാ ബഖൌ, അപ്പോഴാണ് അവർ കരഞ്ഞത്. വഅതദറു, ഞങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റ് ക്ഷമിക്കണം നബിയെ എന്ന് പറഞ്ഞവരെ ഉദർ ബോധിപ്പിച്ചത്. വഖാലു വല്ലാഹി മാ ഖുൽനാ കലാമന സാബിഖ ഇല്ല ഹിർസൻ അലൈക വഹല മുസാഹബതിക വദവാമിക ഇന്ദനാ ലിനസ്തഫീദ മിൻക, നബിയെ ഞങ്ങൾ ആ പറഞ്ഞ കാര്യമൊക്കെ വാക്ക് പറഞ്ഞു പോയത് നിങ്ങളെ കുറ്റിയുള്ള ഞങ്ങൾ അത്യാഗ്രഹം കൊണ്ട് പറഞ്ഞത്, നിങ്ങളുടെ സഹവാസത്തിലുള്ള ഞങ്ങളുടെ അതിയായ കൊതി കൊണ്ടും, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായ ഞങ്ങൾക്ക് ഒരുപാട് ഫായിദ കിട്ടുമല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. വനതബറക്കബിക്ക, നിങ്ങളെക്കൊണ്ടുള്ള ബറക്കത്ത് അഭിവൃദ്ധി നന്മ എന്നും എന്നും നിലനിൽക്കുന്ന നന്മ ഞങ്ങൾക്കുണ്ടാകുമല്ലോ. വതഹദീന സിറാത്തൽ മുസ്തഖീം, നിങ്ങളാണല്ലോ ഞങ്ങളെ മുസ്തഖീമായ വഴിയിലേക്ക് വഴി കാണിക്കുന്നത്. വഇന്നക ലതഹദീ ഇലാ സിറാത്തി മുസ്തഖീം എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ. വഹാദ മഅനാ ഖൗലിഹിം മാ ഖുൽന അല്ലദീ ഖുൽന ഇല്ലാ ലിന്നബിക ഐ ശുഹം ബിക അൻ തുഫാരിഖനാ വയഖ്തസ ബിക ഗൈറുനാ, നിങ്ങൾ ഞങ്ങളെ വിട്ടുപോകുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള അതിയായ ആർത്തിയും ഞങ്ങളല്ലാത്ത ഒരാൾ നിങ്ങളെ പ്രത്യേകമായി പിടിക്കുന്നതിലുള്ള ഞങ്ങളെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അവർ ആ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്കുണ്ടായിരുന്ന അങ്ങേയറ്റത്തെ സ്നേഹമാണ് തെളിയിക്കുന്നത്. ഇതാണ് ഇമാൻ നബവി ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹവാസം അത് സഹാബികൾ അങ്ങേയറ്റം കൊതിച്ച കാര്യമായിരുന്നു. അത് നഷ്ടപ്പെടുന്നത് അവർക്ക് വമ്പിച്ച വിഷമമായിരുന്നു. അതിന് ചില സംഭവങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇനി നാലാമതൊരു സംഭവം, ഒരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വർഗത്തിൽ വെച്ച് തനിക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് ഭയപ്പെട്ട് കരഞ്ഞ ഒരു സന്ദർഭമുണ്ട്. ആരാണ് ആ സഹാബി എന്നറിയോ? സൗബാൻ റളിയല്ലാഹു അൻഹു. يروي لنا الامام الطبراني قصته على لسان عائشه الصديقه بنت الصديق رضي الله عنهما حيث قالت عائشه رضي الله عنها يده നാവിലൂടെ ആ ചരിത്രം ഇമാം തബറാനി നമുക്ക് റിവായത്ത് ചെയ്യുന്നു. جاء رجل الى النبي صلى الله عليه وسلم فقال يا رسول الله انك لا احب الي من نفسي. ഒരാൾ നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളാണ് എന്റെ ശരീരം കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. وَإِنَّكَ لَأَحَبُّ إِلَيَّ مِنْ وَلَدِي എന്റെ സന്താനങ്ങളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ തന്നെയാണ്. وَإِنِّي لَأَكُونُ فِي الْبَيْتِ അങ്ങനെ ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ فَأَذْكُرُكَ എനിക്ക് നിങ്ങൾ ഓർമ്മ വരും. فَمَا أَصْبِرُ حَتَّى آتِيَ അപ്പോൾ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല, അപ്പൊ ഞാൻ വേറെ ഓടി പള്ളിയിലേക്ക് വരും. فَانظُرْ إِلَيْكَ എന്നിട്ട് നിങ്ങളെ നോക്കും കാണും. وَإِذَا ذَكَرْتُ مَوْتِي وَإِذًا ذَكَرْتُ مَوْتِي അപ്പോഴാണ് എനിക്ക് എന്റെ മരണകാര്യം മൗത്തക്ക നിങ്ങളെ മരണവും എനിക്ക് ഓർമ്മ വന്നത്. അറഫ്തു അന്നക ഇദാ ദഖൽത അൽജന്ന റഫിഅത മഅ നബിയ്യ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ നബിമാരുടെ ഉന്നത പദവിയിലായിരിക്കും. വൈന്നി ഇദാ ദഖൽത അൽജന്ന ഖലാറാ ഞാൻ സ്വർഗത്തിൽ കടന്നാൽ തന്നെയും ഞാൻ പാവപ്പെട്ട സാധാരണക്കാരുടെ ദർജയിലായിരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ലല്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞുപോയി. ഫലം യറുദ് അലൈഹി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ നസല ജിബ്രീൽ അലൈഹി സലാം. നബി ഒരു മറുപടിയും പറഞ്ഞില്ല. അപ്പോഴേക്ക് അതാ ജിബ്രീൽ അലൈഹി സലാം വഹയുമായി വരുന്നു. ഏതാണ് ആയത്ത്? ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അവർ അല്ലാഹു അനുഗ്രഹം ചെയ്തവരോടൊപ്പം ആയിരിക്കും. ആരൊക്കെയാണത്? നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലികൾ. അവർ എത്ര നല്ല കൂട്ടുകാർ. ഈ ആയത്ത് അവതരിച്ചു. ഇത് സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്താണ്. അത് മജ്മഉ സവാഇ എന്ന് ഉദ്ധരിച്ചതാ. കണ്ടങ്ങള് റസൂലുള്ളാഹിനെ കാണാതിരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ പെട്ടെന്ന് പള്ളിയിൽ കൂടിയിരുന്നു. ഇപ്പൊ റസൂൽ ജീവിച്ചിരിക്കുമ്പോഴേ നടക്കുള്ളൂ, മരിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? ഞാൻ സ്വർഗത്തിൽ പോയാൽ തന്നെ റസൂൽ ഉന്നത പദവിയിലായിരിക്കും. അപ്പൊ പറയാണ്, ഇല്ല, അങ്ങനെ നബിമാരൊപ്പം കൂടെ സിദ്ദീഖുകളുടെ കൂടെ നിങ്ങൾക്കും സഹവസിക്കാം. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ ശരിക്കും ജീവിതത്തിൽ എല്ലാ രംഗത്തും അനുസരിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് നബിമാരെ കാണാം, സിദ്ദീഖുകളെ കാണാം, സ്വർഗത്തിലെ അവരെ കാണാത്ത പ്രശ്നമില്ല എന്ന്. അപ്പോഴാണ് സൗബാൻ റളിയല്ലാഹു അൻഹുവിന് സന്തോഷമായത്. കണ്ടങ്ങളെ സഹാബികൾക്കുണ്ടായിരുന്ന സ്നേഹം, നബിയെ കണ്ടറിയ കാണാനുള്ള അവരുടെ ആഗ്രഹം. ഇനി മറ്റൊരു സംഭവം, റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റസൂലുള്ളാഹിയോട് സ്വർഗത്തിൽ എനിക്ക് നിങ്ങളെ കൂട്ടുകിട്ടണം എന്ന് പറഞ്ഞ സംഭവം അല്ലേ? റസൂലുള്ളാഹിയോട് സ്വർഗം ചോദിക്കാന്നുള്ളതിന് തെളിവായിട്ട് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ ഉദ്ധരിക്കുന്നതാ. എന്താ സംഭവം? ഇമാം മുസ്ലിം അതിന്റെ ഷോർട്ടായ രൂപം ഉദ്ധരിച്ചിട്ടുണ്ട്. കുന്തു അബീത്തു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിയോടൊപ്പം രാത്രി കഴിച്ചു കൂട്ടാറുണ്ടായിരുന്നു. ഫാതൈതുഹു ബിവളൂഹി വഹാജതിഹി, നബി ഉണരുമ്പോ തന്നെ ഞാൻ പെട്ടെന്ന് ഉണരും, എന്നിട്ട് ഒന്നുണ്ടാക്കാനുള്ള വെള്ളം ആവശ്യങ്ങളൊക്കെ ഞാൻ നബിന്റെ അടുത്ത് ചെല്ലും. അങ്ങനെ ഞാൻ ഇങ്ങനെ ഖിദ്മത്ത് എടുക്കുക. റസൂലുള്ളാഹിക്ക് റസൂൽ ഉണരും, നോക്കി വെക്കും, ഉണ അപ്പോഴും വെള്ളം കൊണ്ടേ കൊടുക്കും, ഉസ്വാ കൊണ്ടേ കൊടുക്കും. അങ്ങനെ ഫഖാല ലി, അപ്പൊ എന്നോട് പുരുഷൻ പറഞ്ഞു, സൽ, നീ ചോദിച്ചോ റബിയ. അപ്പോ ഇത് വേറെ റിവായത്തിലുണ്ട്, നബിയായി പറയണ ചോദിച്ചോ. അപ്പൊ പെട്ടെന്ന് ചോദിക്കണ്ടെന്ന് വെച്ച്, ഒന്ന് ആലോചിക്കട്ടെ, എനിക്ക് ആലോചിക്കാൻ സമയം തരണമെന്ന് പറഞ്ഞു. അത് വേറെ റിവായത്തിലുള്ളതാ, ഇതിൽ ചുരുക്കിയ റിവായത്താ. ഇമാം മുന്തിരി പറഞ്ഞിട്ടുണ്ട് മുസ്ലിമിന്റെ റിവായത്ത് മുഖ്തസറാണ്, തബറാന്റെ വേറെ റിവായത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ എന്താ ചോദിച്ചത്? പിന്നെ എനിക്ക് സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം കൂട്ടുവേണം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അപ്പൻ നബിയോ ചോദിച്ചു, അവ ഗൈറു ദാലിക, അതല്ലാതെ വേറൊന്നും വേണ്ട ചോദിച്ചു. ഹുവദാക, അത് തന്നെ മതിയാണ്. ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, ശരി, എന്നാൽ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. ഇത് യഥാർത്ഥത്തിൽ നബിയോട് സ്വർഗം ചോദിച്ചു, എന്നാ പിടിച്ചോ എന്നാണ് നബി സ്വർഗം കൊടുത്തു എന്നാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹദീസിന്റെ വിശദീകരണം, ഒരു ഹദീസ് തന്നെ വേറെ റിവായത്താണ്, അതും കൂടി കൂട്ടിന്റെ അർത്ഥം പറയേണ്ടത്. ഇവിടെ ചിന്തിക്കാൻ സമയം വേണമെന്നാ പറഞ്ഞ്. ചിന്തിച്ചിട്ട് പറഞ്ഞെന്താ അറിയോ? നബിയെ, നിങ്ങൾ എനിക്ക് സ്വർഗം ലഭിക്കാൻ, സ്വർഗത്തിൽ നിങ്ങളെ കൂട്ടുകിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് ദ്വാ ചെയ്യണം. അള്ളാഹു എന്നെ സ്വർഗത്തിൽ കടത്താൻ വേണ്ടിയും നിങ്ങളെ കൂട്ടുകിട്ടാൻ നിങ്ങൾ എനിക്ക് ദ്വാ ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടത്. റബിയെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്, മനസ്സിലായില്ലേ? അപ്പൊ നബി ചോദിച്ച്, ആരാണ് റബിയ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞത്? അപ്പൊ റബിയെ പറഞ്ഞു, നബിയെ, നിങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത സ്ഥാനമുള്ള ആളാണ്, ചോദിച്ചോന്നാ നിങ്ങൾ പറഞ്ഞത്. ദുനിയാവിൽ എന്ത് ചോദിച്ചാലും അങ്ങ് നീങ്ങിപ്പോവില്ലേ, അതുകൊണ്ടാവും ചോദിക്കണ്ടെന്ന് വെച്ചാൽ എനിക്ക് പരലോക കിട്ടണ്ടേ, നിങ്ങളോടൊപ്പം സ്വർഗത്തിലാകണം, അതിനുവേണ്ടി ദ്വാ ചെയ്യണം. ആയിക്കോട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. മുസ്ലിയാക്കന്മാർ പറയുന്നത് അറിയോ, ഓ ശരി, ഞാൻ ഏറ്റു. എന്തേറ്റു? സ്വർഗം കൊടുക്കാൻ ഏറ്റുന്നാ? അല്ല, പ്രാർത്ഥിക്കാൻ ഏറ്റു. ഷേ, നബിനെ ഏൽപ്പിച്ചിട്ടുള്ള വിചാരിച്ചിങ്ങനെ തെരവാര നടക്കുന്ന കാര്യമല്ല. എന്ത് വേണം? സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം നിങ്ങളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ, സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമായി ചെയ്യണം. സുജൂദ് വർദ്ധിപ്പിക്കാന്ന ഓരോ റക്കായത്തിൽ രണ്ട് സുജൂദിൽ നാലാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ ഉദ്ദേശം എന്താണ്? സുന്നത്തായ നമസ്കാരങ്ങളൊന്നും വിടാതെ താങ്കൾ ധാരാളമായി സുന്നത്ത് നിസ്കരിക്കണം. എന്നാൽ എന്റെ ദ്വയ കൊണ്ട് നിങ്ങൾക്ക് ഫലമുണ്ടാവും. ഞാൻ പുറത്തു തുടർന്നിട്ട് മാത്രം കാര്യമില്ല, നിങ്ങളതിനെ അമൽ ചെയ്യുമാണെന്ന് റബീഅയോട് പറഞ്ഞു. അപ്പൊ സഹാബികളുടെ ഒരു ചോദിക്കാനുള്ള ചാൻസ് കിട്ടിയപ്പോൾ സത്യസന്ധനായ റസൂലുള്ളാഹിന്റെ ഒരു മുഹിബ്ബ്, റസൂലുള്ളയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന ഒരാൾ ഇപ്രകാരം ലം യതറദ്ദദ് ഫീ ഇഖ്തിയാരി മുറാഫഖതി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഫിൽ മർറത്തിൽ ഉല വലാ ഫിൽ മർറത്തിൽ സാനി വലം യഖ്തുർ ബിബാലി ശൈഉൻ ആഖർ, വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഏയ് രണ്ടാമത് മൂന്നാമത് ഒന്ന് വേറൊന്നും ചോദിക്കാനല്ല, ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഒക്കെ ചോദിക്കാനുള്ള എന്താണ്? ഇത് തന്നെയാണ്, ഒന്നും പകരം ചോദിക്കാനല്ല എന്നാ പറഞ്ഞു. അവ ഗൈറുദാലിക്, വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് തന്നെയാണ്, വഹുവ ദാക് എന്ന് പറഞ്ഞു. കണ്ണങ്ങള്, ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളത് ബാബു ഫളുലി സുജൂദി വൽ ഹസ്യ അലൈഹി എന്നാണ് ഇമാം നവി അതിന് കൊടുത്ത തലക്കെട്ട്. മുസ്ലിമിന്റെ സഹീഹ മുസ്ലിമിന് അധ്യായങ്ങൾ തലക്കെട്ട് കൊടുത്തത് ആരാ? ഇമാം നവവിയാണ്, മുസ്ലിം അല്ല. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഷറഹ മുസ്ലിമിൽ അധ്യായങ്ങളെ തലക്കെട്ട് കൊടുത്തത് ആരാണ്? ഇമാം നവവിയാണ്. എന്താ നവവിയുടെ തലക്കെട്ട്? സുജൂദിന്റെ പ്രാധാന്യം, സുജൂദിനുള്ള പ്രേരണ. അല്ലാതെ റസൂലിനോട് സ്വർഗം ചോദിക്കാൻ കുഴപ്പമില്ല എന്നുള്ളതല്ല. ഹദീസ് നമ്പർ 489. ഇതിന്റെ വിശദീകരണം തബറാനിയിലുണ്ട്. ഇമാം മുന്തിരി തർഗീബ് തർഗീബിൽ പറഞ്ഞു, മുസ്ലിം ഉദ്ധരിച്ചത് മുഖ്തസറായിട്ടാണ്. അത് തബറാനി വിശദമായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, മറ്റൊരു സംഭവം, ഇഖ്തിയാറുൽ അൻസാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാത്തി വൽ ബഈർ, ആടുകളും ഒട്ടകങ്ങളും ഒക്കെ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലർക്കും ഗനീമത്തായി കിട്ടിയപ്പോ കൊടുത്ത്, പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾക്കും മക്ക വിജയത്തിന് ശേഷം മക്കയിലാകമാനം ഇസ്ലാം അലയടിക്കുകയാണ്. അപ്പൊ ഹുനൈൻ, ഹുനൈൻ എന്നാല് തായിഫിന്റെ ഭാഗത്താ, അവിടേക്ക് യുദ്ധത്തിന് പോയപ്പോ മുസ്ലിം ആകാത്തോലും കൂടി നബിന്റെ ഒപ്പം എന്ത് ചെയ്യുന്നു? സഹായിക്കാൻ പോയിന്. ഹുനൈൻ യുദ്ധത്തിൽ ഉണ്ടായതാണ്, ധാരാളം എത്ര 10-12,000 ആളുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അത് കണ്ടപ്പോ സഹാബികൾക്ക് എന്ന നമ്മൾ കുറച്ച് ആളുണ്ട് എന്നൊക്കെ തോന്നി. അതുകൊണ്ട് ആദ്യ ഘട്ടത്തിൽ പരാജയം ഉണ്ടായി, പിന്നെ വിജയം ഉണ്ടായെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. യൗമ ഹുനൈനിൻ, അത് ഇത് ആജബത്തുക്കും കസറത്തുക്കും, ഹുനൈൻ ദിവസം നിങ്ങൾ ആദിക്കം നിങ്ങളെ കുറച്ച് അതിശയപ്പെടുത്തി എന്നൊക്കെ. ആ യുദ്ധത്തില് ഒരുപാട് ആടുകളെയും ഒട്ടകങ്ങളെയും ഒരുപാട് സമ്പത്ത് ഗനീമത്തായി കിട്ടി. അതെന്താ വെച്ചാല് എന്നെ ഹുനൈനിലേക്ക് യുദ്ധത്തിന് പോയപ്പോ അവിടുത്തെ ഗോത്ര നേതാവ് പറഞ്ഞു, ഇത്തവണ നമ്മള് യുദ്ധത്തിന് പോണ ആളുകൾ മാത്രം പോയാലും പെണ്ണുങ്ങളെയും കുട്ടികളെയും എല്ലാ ഒട്ടകവും ആടും ഒക്കെ കൊണ്ടോണം. അതെന്തിനാ വെച്ചാ മൂപ്പര് പറഞ്ഞത്, അത് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഇവരെ ഒളിച്ചു പിന്തിരിഞ്ഞോടൂല, ഇനി എന്തിനാ ഞാൻ പോണ ഒക്കെ എവിടെയല്ലേന്ന് വിചാരിച്ച് നിൽക്കും. യുദ്ധം കണ്ട് ചെന്നാ പിന്നെ എന്ത് പെണ്ണുങ്ങളും കുട്ടികളും എല്ലാരും ഓടിക്കളഞ്ഞ്. അങ്ങനെ ഒരുപാട് സമ്പത്ത് കിട്ടി. അപ്പൊ നബി എല്ലാവർക്കും, പുതുതായി വന്ന മുസ്ലിം സ്വീകരിച്ചവർക്കും സഹായിക്കാൻ വന്ന കൂലിപ്പട്ടാളക്കാർക്കും ഒക്കെ കൊടുത്ത്, മുസ്ലിം അല്ലാത്തവർക്കും ഒക്കെ കൊടുത്ത് യുദ്ധ സ്വത്ത്. അൻസാറുകൾക്ക് കാര്യമൊന്നും കൊടുത്തില്ല, നമ്മക്ക് കിട്ടിയില്ലല്ലോ എന്ന ആൾക്കൊരു പരാതി. അപ്പൊ റസൂൽ പറഞ്ഞ സംഭവമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇമാം ബുഖാരിയാണ് അബ്ദുല്ലാഹി ബിൻ സയ്യിദ് ബിൻ ആസിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, ലമ്മാ അഫ അല്ലാഹു അലാ റസൂലിഹി യൗമ ഹുനൈനിൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധ ദിവസത്തിൽ യുദ്ധം മുതൽ കിട്ടിയപ്പോൾ, ഖസമ ഫിന്നാസി ഫിൽ മുഅല്ലഫത്തി ഖുലൂബിഹിം, മുഅല്ലഫത്തുൽ ഖുലൂബ് ഹൃദയം ദീനുമായി പുതുതായി ഇണക്കപ്പെട്ടവര് അവർക്ക് ധാരാളം കൊടുത്തു. പിന്നെ കൂലിത്തല്ലേരായി വന്ന ഓൽക്കും കൊടുത്ത്. വലം യുഅതിൽ അൻസാറ ശൈആ, അൻസാറുകൾക്കൊന്നും കൊടുത്തില്ല. ഫകഅന്നഹും വജദു ഇദലം യുസിബുഹും മാസാബന്ന, ജനങ്ങൾക്ക് കിട്ടിയ ഞമ്മക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് അവർക്ക് മനസ്സിലൊന്ന് വിഷമുണ്ടായതുപോലെ. ഫഹതബഹും, അപ്പൊ ഒരു മുറുമുറുപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ നബി ഒറ്റ പ്രസംഗ അവരെല്ലാരും വിളിച്ച്, യാ മഅശറൽ അൻസാർ, അൻസാറുകളുടെ സമൂഹമേ, അലം മജിദുക്കും ദുല്ലാലൻ ഫഹദാകുമുല്ലാഹു ബി, ഞാൻ നിങ്ങളെ വഴി തെറ്റിയവരായി കണ്ടപ്പോ അള്ളാഹു എന്നെ കൊണ്ട് നിങ്ങളെ ഹിദായത്തിലാക്കിയിട്ടില്ലേ? വകുന്തും മുതഫരിഖീന, നിങ്ങൾ ചിന്ന ഭിന്നമായിരുന്നു, അല്ലഫക്കുമുല്ലാഹു ബി, എന്നെ കൊണ്ട് അള്ളാഹു നിങ്ങളെ കൂട്ടിയണക്കിയിട്ടില്ലേ? വാലത്തൻ, നിങ്ങൾ ദരിദ്രരായിരുന്നു, ഫാഗനാക്കുമുല്ലാഹു ബി, എന്നെ കൊണ്ട് അള്ളാഹു നിങ്ങളെ ധന്യരാക്കിയിട്ടില്ലേ? ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അല്ലാഹു വറസൂലുഹു അമൻ, അല്ലാഹും അവന്റെ റസൂൽ ഞങ്ങൾക്ക് ഒരുപാട് ഔദാര്യം ചെയ്തിട്ടുണ്ട് എന്നവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഖാല ലൗശിഅതും ഖുൽതും ജീതനാ കദാ വകദാ, വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, നബി ഞങ്ങൾ ഇന്നാലിന്റെ അവസ്ഥയിലല്ലേ ഞങ്ങൾ എടുത്തു വന്നത്, ഞങ്ങളെല്ലാം ചെയ്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ അലാ തർലൗ ലൻ യദ്ഹബ അന്നാസു ബിശാത്തി വൽ ബഈർ വതദ്ഹബൂന ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ റിഹാലിക്കും, ജനങ്ങൾ ആടും മാടും ഒട്ടകവും ഒക്കെ കൊണ്ടുപോവുകയും നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെയും കൊണ്ട് നിങ്ങളെ വീടുകളിലേക്ക് പോകുന്നതും നിങ്ങൾക്ക് ഇഷ്ടമില്ലേ? ലൗലൽ ഹിജറത്തു ലകുന്തും മിനൽ അൻസാർ, ഹിജറ എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അൻസാറുകളിൽ പെട്ട ഒരാളായിരിക്കും. വലൗ സലകന്നാസു വാദിയം വശഇബൻ, ജനങ്ങളിങ്ങനെ ചില വാദികൾ, വാദി എന്ന വെള്ളം ഒഴുകിപ്പോണ താന്ന സ്ഥലം താഴ്വര എന്ന് പറയും, ശൈബ് എന്ന കുന്നിൻ ചെരുവിൽ ജനങ്ങൾ കുന്നിൻ ചെരുവുകളിലും വാദികളിലും ഒക്കെ പ്രവേശിക്കുമ്പോൾ ലസലക്ത് വാദിയല്ല അൻസാരി ശൈബ, അൻസാറുകളെ വാദി ഏതാണ്? അൻസാറുകളെ കുന്നിൻ ചെരുവ് അതിലായിരിക്കും ഞാൻ പ്രവേശിക്കുക, ഞങ്ങളോടൊപ്പം ആയിരിക്കും. അൻസാറുകളാണ് എന്റെ ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന വസ്ത്രം, മറ്റതൊക്കെ എന്റെ മേൽവസ്ത്രം മാത്രമേ എപ്പോഴിച്ചു മാറ്റാൻ. എന്താ ഇന്നക്കും സതൽ കൗരബായതി ഉസറത്തൻ, നിങ്ങൾ എനിക്കു ശേഷം എന്റെ വഫാത്തിന് ശേഷം സ്വാർത്ഥത നിങ്ങൾ കാണും. ഫസ്ബിറു ഹത്താ തൽഖൗനി അലൽ ഹൗൽ, ഹൗലിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ടിരിക്കണം. ഒരൊറ്റ പ്രസംഗ ഇതങ്ങോട് കേട്ടപ്പോ ഇവർക്ക് എന്തായി? നമുക്ക് ആടും വേണ്ട ഒട്ടകം വേണ്ട, നമുക്ക് നബി മതി. ഓല ആടും ഒട്ടമൊക്കെ പോട്ടെ, നബി അങ്ങോട്ട് കിട്ടുമല്ലോ നമുക്ക്, നമുക്ക് നബിനെ ഇങ്ങോട്ട് മദീനത്തേക്ക് അങ്ങ് പോവാലോ. കണ്ടോ അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഹദീസിൽ ഇത്രയും കൂടി ഉണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പ്രസംഗത്തിൽ, അല്ലാഹുമ്മർഹമിൽ അൻസാർ, അല്ലാഹുവേ അൻസാറുകൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ, വാ അബ്നാഇൽ അൻസാർ അൻസാറുകളുടെ മക്കൾക്കും, വാ അബ്നാഇൽ അൻസാർ അൻസാറുകളുടെ മക്കളുടെ മക്കൾക്കും നീ റഹ്മത്ത് ചെയ്യണേ എന്ന് അവിടെ വെച്ച് ദുആ ചെയ്യുകയും ചെയ്തു. ഫബഖൽ ഖൗമു ഹത്താ അഖ്നലൂ ലിഹാഹും, എല്ലാരും തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി, കണ്ണീര് കൊണ്ട് എല്ലാരും താടി നനഞ്ഞുപോയി. ഫഖാലു, അവരൊന്നിച്ചു പറയാണ്, റളീനാ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിസ്മം വഹല്ലാ, നബി ഓഹരി വെച്ചതും നബി തന്നതും കൊണ്ട് ഞങ്ങൾ ഇതാ തൃപ്തിപ്പെട്ട്, ഞങ്ങൾ നബിയെ കൊണ്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല എന്നവരൊന്നായി കരഞ്ഞ് തേങ്ങിക്കൊണ്ട് പറയാൻ തുടങ്ങി. യഖൂലുൽ ഇമാം ഇബ്നുൽ ഖയ്യിം, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വിശദീകരിക്കുകയാണ്, വലമ്മാ ശറഹ ലഹും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖഫി അലൈഹി മിനൽ ഹിക്മ ഫീമാ സനഅ, നബി ആ ചെയ്തതിന് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് അവർക്ക് വ്യക്തമായിരുന്നില്ല, അത് നബി അവർക്ക് ബയാൻ ചെയ്തു കൊടുത്തപ്പോൾ റജഉ മുദഇനീൻ, അവർ ആ കാര്യം സമ്മതിച്ചുകൊണ്ട് അവർ അഭിപ്രായത്തിൽ നിന്ന് മടങ്ങി. വറഔ അന്നൽ ഗനീമത്തൽ ഉളമ മാ ഹസൽ ലഹും മിൻ ഔദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ബിലാദിയും, റസൂൽ നമ്മുടെ മക്ക വിജയിച്ച നബി ഇവിടെ തന്നെ കൂടിക്കാളുന്ന് വിചാരിച്ചില്ല, റസൂൽ ഇനിയും മക്ക വിജയിച്ചാലും നമ്മുടെ നാട്ടിലേക്ക് തന്നെ റസൂൽ തിരിച്ചു പോരുന്നു എന്നതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ഗനീമത്ത്, ഏറ്റവും വലിയ യുദ്ധസ്വത്ത് അതാണ് എന്ന് അവർക്ക് മനസ്സിലായി. ഫസലു അനിശാത്തി വൽ ബഈർ വസ്സബായ മിനൽ ലുൻസാബ് സഗീർ ബിമാ ഹാസൗഹു മിനൽ ഫൗസിൽ അലീം വമുജാവറത്തിൻ നബിയിൽ കരീം ഹയ്യൻ വമയ്യിത. അപ്പൊ അതാണ് അവര് ആദ്യം ഷാൻ കാട് വേണം, ഒട്ടകം വേണം, അതുപോലെ തന്നെ കുറെ പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ യുദ്ധത്തിൽ പിടിച്ചിട്ടുണ്ട്, യുദ്ധ തടവുകാരായിട്ട് അതൊക്കെ നബി എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോരുത്തർക്ക് ഓരിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് മഹത്തായ വിജയവും അതുപോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസവും കിട്ടിയാൽ മതി, ജീവിതകാലത്തും മരിച്ചാലും ഞങ്ങളോടൊപ്പം നബി ഉണ്ടായാൽ മതി എന്ന് അവർക്ക് എന്തായി? അതാണ് വലിയ ഗനീമസ്വത്ത് എന്ന് അവർക്ക് മനസ്സിലായി റസൂലുള്ളാഹിന്റെ ഈ ചെറിയ പ്രസംഗം കൊണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നബിയെ കിട്ടുക എന്നത് അവർക്ക് എല്ലാറ്റിനേക്കാളും വലിയ, ദുനിയാവിൽ എന്ത് കിട്ടിയാലും നബി ഞങ്ങളോടൊപ്പം ഉണ്ടായാൽ ഞങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല എന്നായിരുന്നു അൻസാറുകളുടെ നിലപാട്. ഇനി മറ്റൊരു സംഭവം, ഇത് നമുക്ക് തീർന്നില്ലെങ്കിൽ ബാക്കി പാലത്തെടുത്തോളൂ, എന്നാലും നമ്മൾ അങ്ങനെ ഓടിച്ചു പോയാൽ പിന്നെ വിഷയത്തിൽ വരില്ല. റഗബത്തുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഫി അൻ യുദ്ഫ നബി ജിവാരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുത്ത് എന്നെ മറവാടണം എന്ന്, എന്നെ ഖബറടക്കണമെന്ന് ഉമർ റളിയല്ലാഹുവിന് ആഗ്രഹം ഉണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ മറവാടിയിട്ടുള്ളത്? ആയിഷമ്മ ബിബിന്റെ പ്രൈവറ്റ് റൂമിലാ. തൊട്ടടുത്ത് പിന്നാരെ മറവാടിയത്? സിദ്ദീഖുൽ അക്ബറിനെ. ഏയ് കുറച്ച് ഒരു ഖബറിന്റെ സ്ഥലം കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്, അത് തനിക്ക് വേണമെന്ന് ആയിഷ ബിബി റളിയല്ലാഹുവിനെ വിചാരിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുന്ന മകനെ അയക്കുന്നത്. ആരാ മകൻ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു. ആ സംഭവമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. വനറാ മുഹിബ്ബൻ സാദിഖൻ ആഹർ, ഏയ് എന്റെ കർത്താവ് പറയാണ്, സത്യസന്ധനായ മറ്റൊരു മുഹിബിനെ നമുക്ക് കാണാം. അതാരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. വയർതഹിലു മിൻ ദാരിൽ ഫനാ ഇലാ ദാരിൽ ബഖ, മരിക്കുന്നുള്ള കാര്യം ഉറപ്പായി, കുത്തേറ്റ് കിടക്കുകയാണ്. അപ്പോ ഹബീബിൽ കരീം മുസ്തഫ, ഇനി അവസാനത്തെ ആഗ്രഹം എന്താ? റസൂലുള്ളാഹിന്റെ ഖബറിനടുത്ത് എന്നെ മറമാടപ്പെടണം. യുഹദ്ദിസുനൽ ഇമാം അൽ ബുഖാരി അൻ അംറു ബിൻ മൈമൂനിൻ അൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല, ബുഖാരിയുടെ റിവായത്ത് അംറു മൈമൂനിൽ ഉദ്ധരിക്കുകയാണ്. യാ അബ്ദുല്ലാഹി ബിൻ ഉമർ, മകനെ വിളിച്ചു. ആര്? ഉമർ റളിയല്ലാഹു അൻഹു. സുഖല്ല കിടക്ക, കുത്തേറ്റ് കിടക്ക. ഇന്തലി ഖിലായിശത്ത ഉമ്മിൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മാന്റെ അടുത്ത് നീ ഒന്ന് പോകണം. ഫഖുൽ യഖറഉ അലൈകി സലാം, യഖറഉ അലൈകി ഉമറു സലാം, ഉമർ സലാം പറയുന്നു നിങ്ങൾക്ക് എന്ന് പറയണം. അസ്സലാമു അലൈക്കും മാനോട് പറയണം. വലാ തഖുൽ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ എന്ന് പറയരുത് ട്ടോ. കാരണം എന്താ, ഫ ഇന്നി ലസ്തു യൗമ ലിൽ മുഅ്മിനീന അമീറ, ഞാൻ ഇപ്പൊ മുഅ്മിനീങ്ങൾ അമീറല്ല, എന്റെ കഥ കയ്യാറായിട്ടുണ്ട്. വഖുൽ യസ്തഅദിനു ഉമർ ഇബ്നുൽ ഖത്താബൻ യുദ്ഫന മഅ സാഹിബൈഹി, ഉമർ ഇബ്നുൽ ഖത്താബ് തന്റെ രണ്ട് കൂട്ടുകാർക്കുമൊപ്പം മറവ് ചെയ്യപ്പെടാൻ സമ്മതം ചോദിക്കുന്നു ഉമ്മാ എന്ന് നീ എന്ന് ഉമ്മാന്റെ അടുത്ത് പോയിട്ട് പറയണം. ഫസല്ലമ വസ്തഅദന, പോയിട്ട് സമ്മതം ചോദിച്ചു. കടക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ സുമ്മദഹല അലൈഹ ഫവജദ ഖായിദത്ത് നബിക്ക്, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഇരുന്ന് കരയുന്നതാ കണ്ടത്. ഫഖാല യഖറഉ അലൈകി ഉമർ ഇബ്നുൽ ഖത്താബ് സലാം, ഖത്താബിന്റെ മകൻ ഉമർ ദാ നിങ്ങൾക്ക് സലാം പറയുന്നു ഉമ്മാ. വയസ്തഅദിനു അൻ യുദ്ഫനമായ സാഹിബൈഹി, തന്റെ രണ്ട് കൂട്ടുകാരോടൊപ്പം മറവ് ചെയ്യപ്പെടാൻ വേണ്ടി അദ്ദേഹം സമ്മതം ചോദിക്കുന്നുണ്ട്. ഫഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുന്ത് ഉരീദു ഹൂലി നഫ്സി, മോനെ അത് ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ച സ്ഥലമായിരുന്നു. പക്ഷേ വല ഊസിറന്നഹു ബി അൽയൗമ അലാ നഫ്സി, ഇന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ എന്റെക്കാളേറെ ഞാൻ അദ്ദേഹത്തിന് മുൻഗണന കൊടുക്കുകയാണ്. ആ സ്ഥലം ഞാൻ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നു. ഫലമ്മാ അഖ്ബല ഖീന, അങ്ങനെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഹാദാ അബ്ദുല്ലാഹി ബിൻ ഉമർ ഖദ് ജല, അബ്ദുല്ലാഹി ബിൻ ഉമർ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് ഉമർ ഖത്താബിനോട് പറഞ്ഞു. ഇർഫഉനി, ഇങ്ങോട്ട് കൊണ്ടുവരാൻ വിളിക്കുന്നു. ഫാസനതഹു ഇർഫഉനി, എന്നെ ഒന്ന് ഉയർത്തിയിരുത്തു, കിടന്നിടത്തുനിന്ന് എന്നെന്ന് ഉയർത്തിയിരുത്തു എന്ന് പറഞ്ഞു. ഫഅസ്നദഹു റജുലുൻ ഇലൈഹി, ഒരാളിങ്ങനെ അദ്ദേഹത്തെ താങ്ങി, തന്റെ ഇങ്ങനെ താങ്ങി പിടിച്ചിരുത്തി. ഫഖാല മാലദൈ, എന്താ മോനെ വർത്താൻ, നീ പോയ വർത്താൻ എന്താ? ഖാല അല്ലദീ തുഹിബ്ബു യാ അമീറൽ മുഅ്മിനീൻ അദിനത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ മുഅ്മിനീങ്ങളുടെ അമീറെ അനുവാദം കിട്ടിയിട്ടുണ്ട്. ഖാല അൽഹംദുലില്ലാഹ്, എന്താ ഉമർ ഖത്താബിന്റെ, അള്ളാഹു സ്തുതി. മാ കാന മിൻ ശൈഇൻ അഹമ്മ ഇലയ്യ മിൻ ദാലിക്, അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്കിഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖിന്റെയും റസൂലിന്റെയും അടുത്ത് എനിക്ക് മറവിയപ്പെടാ. ഫൈദാ അന ഖലൈതു ഫഹ്മിലൂനി, അതുകൊണ്ട് എന്റെ മരണം സംഭവിച്ചാൽ നിങ്ങൾ എന്നെ വഹിച്ചു കൊണ്ടുപോകണം. തുമ്മ സല്ലിം ഫഖുൽ, എന്നിട്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് ഉമ്മാനടുത്ത് സലാം പറയണം. യസ്തഅദിന ഉമർ ഖത്താബ്, വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഉമ്മാനോട് സമ്മതം ചോദിക്കണം. ഫഇൻ അദിനത്തി ലീ ഫഅദ്ഖിലൂനി, വീണ്ടും ഉമ്മ പെർമിഷൻ തരികയാണെങ്കിൽ എന്നെ അങ്ങട്ട് എന്റെ മയ്യത്തങ്ങട്ട് കേറ്റാവൂ. വയൻ റദ്ദത്തിനി, പറ്റൂല എന്ന് പറഞ്ഞ റുത്തൂനി ഇലാ മഖാബിരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ പൊതു ഖബർസ്ഥാനിലേക്ക് നിങ്ങൾ എന്നെ മടക്കി കൊണ്ടുപോകണം എന്നൊരു വസീയത്തായിട്ട് ആര് പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് ഫളായിൽ സഹാബ എന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്, 3700 നമ്പർ ഹദീസായി. എന്തൊരു രോമാഞ്ചമുണ്ടാകുന്ന സംഭവങ്ങളാ ഇതൊക്കെ അല്ലെ. സുഹാബത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായിരുന്ന ആ സ്നേഹം കണ്ടകള്. ഇനി മറ്റൊരു സംഭവം, എട്ടാമത്തെ സംഭവത്തിൽ വിളിക്കും. റസൂലുള്ളാഹി ലോകത്തോട് വിട പറയുകയാണ്, റസൂലിന്റെ വേർപാട് അടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോ സദസ് നോക്കാതെ സിദ്ദീഖ് അക്ബർ പൊട്ടിക്കരഞ്ഞു. ആ സംഭവം ആണ് അദ്ദേഹം ഇമാം ബുഖാരി ആ സംഗതി അബൂ സഈദ് അൽ ഖുദ്രിയുടെ നാവിലൂടെ ഉദ്ധരിക്കുകയാണ്. ഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ്, നബി ഒരിക്കൽ ജനങ്ങളോട് പ്രസംഗിച്ചു, ഖുത്ബ നടത്തി. വഖാല ഇന്നല്ലാഹ ഖയ്യറ അബ്ദം ബൈന ദുനിയാ വബൈന മാ ഇൻദഹു, അള്ളാഹു തന്റെ ഒരു അടിമക്ക് ദുനിയാവ് വേണോ അതോ തന്റെ അടുക്കലുള്ളത് വേണോ, രണ്ടിലൊന്ന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഫഖ്താറ ദാലിക അബ്ദു മാ ഇൻദല്ലാ, ആ അടിമ എന്ത് ചെയ്തു, അള്ളാന്റെ അടുക്കലുള്ളത് മതി, എനിക്ക് ദുനിയാവ് വേണ്ട എന്ന് അദ്ദേഹം അള്ളാന്റെ അടുക്കലുള്ളത് സെലക്ട് ചെയ്തിരിക്കുന്നു. ഇത് വ്യംഗ്യമായിട്ട് നബിന്റെ വഫാത്തിനെ സൂചിപ്പിക്കുന്ന, എന്റെ അടുക്കലുള്ളത് വേണോ ദുനിയാവ് വേണോ എന്ന് അള്ള ഒരു അടിമക്ക് രണ്ടും തെരഞ്ഞെടുക്കാനുള്ള സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തപ്പോ ആ അടിമ സെലക്ട് ചെയ്തേതാ, എനിക്ക് അള്ളാന്റെ അടുക്കളുള്ളത് മതി. ഈ വാക്ക് കേട്ടപ്പോൾ ഫബഖ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് കരയാൻ തുടങ്ങി. ഫാജിബ് ബിൻ അലി ബുക്ക, ഇത് കേട്ടിട്ട് എന്തിനാ ഈ കരയണത്, ഏതോ ഒരു അടിമന്റെ കാര്യം പറഞ്ഞല്ലേ. ഏയ് പക്ഷെ അബൂബക്കർ സിദ്ദീഖിന് വേഗം ക്ലിക്കായത്, അൻ യുഹയ്യർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദിൻ ഖയ്യറ ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ മുഹയ്യർ, നബിയോടാണ് മുഹയ്യർ, രണ്ടിലൊന്ന് തെരഞ്ഞെടുക്കാൻ ആരോടാ നബി പറഞ്ഞത്, അള്ളാഹു പറഞ്ഞത് നബിയോടാണ് എന്ന് ആർക്ക് മനസ്സിലായി, വഖാന അബൂബക്കർ റളിയല്ലാഹു അൻഹു അഅലമുന, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കാര്യങ്ങൾ വേഗം മനസ്സിലാകുന്ന ആളാരായിരുന്നു? അബൂബക്കർ ആയിരുന്നു. വഫി റിവായത്ത് ഉഖ്റാൻ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ ഫലം യുലഖിൻഹ ഇല്ലാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫബക്ക, അബൂബക്കർ സിദ്ദീഖിനല്ലാതെ ശരിക്കും മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹം മനസ്സിലായപ്പോ അദ്ദേഹം കരഞ്ഞു. ഫഖാൽ, ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. എന്നാ മറ്റേ രൂപായത്തുള്ളത് എന്താ പറയണേ? നഫദീ കബി അബായിനാവ ഉമ്മഹാത്തിനാവ അബിനായിന, നബിയങ്ങൾ മരിക്കല്ലേ, ഞങ്ങളെ ഉപ്പമാരി ഉമ്മമാരി മക്കളെ ഒക്കെ ഞങ്ങൾ പകരം കൊടുത്തില്ല, എന്നാൽ നിങ്ങൾ മരിക്കല്ലേ, നിങ്ങൾ ഇനിയും ജീവിക്കണം എന്ന് പറഞ്ഞു എന്നാർന്ന് ആര്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇവിടെ മുസ്ലിയാക്കന്മാർ പ്രസംഗത്ത് ഹയാത്തി ഖൈറുല്ലക്കും വ മമാത്തി ഖൈറുല്ലക്കും, ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് ഖൈറാണ്, ഞാൻ ജീവിച്ചാലും നിങ്ങൾക്ക് ഖൈറാണ്. ദുർബലമായ ഹദീസാണ്. മരണം ഖൈറായിട്ട് ആരും കണ്ടിട്ടില്ല. റസൂൽ എന്താ മരണം ഖൈറായിട്ട് ആരെങ്കിലും കാണുമോ? അപ്പൊ സിദ്ദീഖുൽ അക്ബർ പൊട്ടിക്കരഞ്ഞ സംഭവം. അതുപോലെ ഒരിക്കൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ മിമ്പറിൽ വെച്ച് സിദ്ദീഖുൽ അക്ബർ കരഞ്ഞ സംഭവം. വനറ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഐദൻ യബ്കി ഇൻദ ദിക്രിൽ ഹബീബിൽ കരീമിൽ മുസ്തഫ ബഅദ ഇൻതിഖാലി ഇലാ റഹ്മത്തി റബ്ബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റബ്ബിന്റെ റഹ്മത്തിലേക്ക് നീങ്ങിയ ശേഷം, എന്നാ വഫാത്തായ ശേഷം, അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ കരയുന്നത് കാണാം. വമിന ശവാഹിദി ദാലത്തി അലാ ദാലിക മാ റവാഉൽ ഇമാം അഹമ്മദ് അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ, ഇമാം അഹമ്മദ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവം. സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലാ ഹാദൽ മിമ്പരി യഖൂൽ, ഈ മിമ്പറിൽ വെച്ച് സിദ്ദീഖുൽ അക്ബർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരാ പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്താ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത്? സമീത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫീ ഹാദൽ യൗമിൻ ആമിൽ അവ്വൽ, ഒന്നാം വർഷം ഈ ദിവസം അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാൻ കഴിയുന്നില്ല. അബൂബക്കർ വബക്ക, പിന്നെ കണ്ണുനീര് കൊടുകൂടാ ഒഴുകിയിട്ട് മിമ്പർ നിന്നിട്ട് ആര് കരയാണ്? അബൂബക്കർ. നബിന്റെ പേരോർത്ത് ആ സംഭവം ഓർത്തപ്പോൾ തന്നെ കരഞ്ഞുപോയി. സുമ്മ ഖാല, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ, പിന്നെ കരച്ചിലടക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ലം തുഉതു ശൈഅൻ ബഅദ കലിമത്തുൽ ഇഖ്ലാസ് മിസ്ലുൽ ആഫിയ. കലിമത്തുൽ ഇഖ്ലാസ് എന്ന തൗഹീദിന്റെ കലിമത്തിന് ശേഷം നിങ്ങൾക്ക് ആഫിയത്ത് പോലെ നല്ല ആരോഗ്യം, ആരോഗ്യം പോലെ മറ്റൊരു അനുഗ്രഹം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഫസ്അലുല്ലാഹ ആഫിയ, നിങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. മറ്റേ റിവായത്തുള്ള ഫഹനഖതുൽ അബ്റതു സലാത മിറാർ, ഇത് പറഞ്ഞു തീർന്നപ്പോഴേക്ക് മൂന്ന് തവണ അദ്ദേഹത്തിന് വാക്കുകൾ തൊണ്ടയെ കൊടുക്കി, കണ്ണീരിങ്ങനെ ഒലിക്കുന്നു, പറയാൻ കഴിയുന്നില്ല. സുമ്മ ഖാൽ എന്നിട്ടാണ് ഈ ഹദീസ് പറഞ്ഞ് പൂർത്തിയാക്കിയത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയ മിമ്പറിൽ വെച്ച് റസൂല് പറയുന്നത് കേട്ട ആ രംഗം ആർക്ക് ഓർമ്മ വന്നു? സിദ്ദീഖുൽ അക്ബർ. അപ്പൊ തന്നെ അദ്ദേഹം സദസ്സറിയാതെ അദ്ദേഹം കൊടുകൂടാ കണ്ണീരൊഴുക്കി കരഞ്ഞ സംഭവം. ഇതുപോലെ ഇനിയും പല സംഭവങ്ങളും ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒന്നാമത്തെ അലാമത്തിന് ഇത് തന്നെ ധാരാളം മതി. എന്താ നമ്മളെ ഒന്നാമത്തെ അലാമത്ത്? റസൂലുള്ളയെ കണ്ടുമുട്ടാനും റസൂലുള്ളയോട് സഹവസിക്കാനുമുള്ള ആഗ്രഹം. അത് രണ്ടും നഷ്ടപ്പെട്ടാൽ ദുനിയാവിൽ ഏതൊന്നും നഷ്ടപ്പെടുന്നതിനേക്കാൾ വലുതായി കാണുക എന്നത്. അപ്പൊ നമുക്കൊക്കെ റസൂലിനെ കാണണമെന്നും റസൂലിനോടൊപ്പം സ്വർഗത്തിൽ കുറച്ചാലെങ്കിലും ജീവിക്കണമെന്നുമുള്ള ഒരാഗ്രഹം നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? താടിയും പഠിച്ച് റസൂലുള്ള മോത്തക്ക് നോക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ? റസൂലിനെ കാണുമ്പോ റസൂൽ പറഞ്ഞതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് മോത്തക്ക് നോക്കുമ്പോ തന്നെ. അപ്പൊ അങ്ങനത്തെ ഒരവസ്ഥയിൽ നമ്മൾ മരിച്ചു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാണോ മരിച്ചത് ആ രൂപത്തിലാണ് എന്ത് ചെയ്യുക? ഉയർത്തെഴുന്നേറ്റ് വരിക. മനസ്സിലായില്ലേ? അപ്പൊ നായരും നമ്പൂരിട്ടിമാര് താടി മീശൊക്കെ ക്ലീൻ ഷേവ് ചെയ്തിട്ട് പോയി അങ്ങനെ മരിക്കുന്ന ഒരവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകരുത് എന്ന് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കണം. ഇനി അൽ മത്തലബു സാനിയ, അലാമത്തു സാനിയ, രണ്ടാമത്തെ അടയാളം, അതെന്താ? ബദലുൽ നഫ്സി വൽ മാലി ദൂനൽ ഹബീബിൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പാകെ നബി പറയുന്ന വിഷയത്തിന് വേണ്ടി സ്വന്തം ശരീരവും സമ്പത്തും ത്യജിക്കാനുള്ള സന്നദ്ധത അല്ലേ? ഏതൊരു സത്യസന്ധനായ മുഹിബും സ്നേഹിതനും എന്തു ചെയ്യും? തന്റെ സുഖവും തന്റെ ശരീരവും തനിക്കുള്ളതൊക്കെ ത്യജിക്കും തന്റെ ഹബീബിനു വേണ്ടി, തന്നെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അല്ലേ? അപ്പൊ നബിയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന ആളുകൾ സഹാബികൾ അവരുടെ ചരിത്രത്തിൽ അവരുടെ ത്യാഗത്തിന്റെ പല കഥകളും നമുക്ക് കാണാൻ സാധിക്കും. അതിലുള്ള അങ്ങനെ മുഖബുരയ്ക്കു ശേഷം ഇദ്ദേഹം കൊടുക്കുന്ന ഒന്നാമത്തെ സംഭവം ഏതാര്യോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ കരഞ്ഞ ഒരു രംഗമുണ്ടായി. അതായത് റസൂലും അബൂബക്കർ സിദ്ദീഖും പുറപ്പെട്ടതിന് ശേഷം അവര് വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയവരെന്ന് കാത്തിരിക്കുകയാണല്ലോ. ആരാ ഇറങ്ങി വന്നത്? അലി ബിൻ അബി താലിബ് ഇറങ്ങി വന്നത് അല്ലേ. എല്ലാവരും ചുറ്റും വളഞ്ഞിരിക്കല്ലേ. അപ്പോ പറ്റിപ്പോയി എന്ന് മനസ്സിലായി. ഉടനെ ഖുറൈശികള് റസൂലുള്ളാഹിന്റെ തലക്ക് അവാർഡ് പ്രഖ്യാപിച്ചു. മുഹമ്മദിന്റെ തല കൊണ്ടുവരുന്നവർക്ക് ഇത്ര ഇനാം. നാല് ഭാഗത്തേക്കും പാഞ്ഞെല്ലാരും. അങ്ങനെ സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്നവൻ തന്റെ കുതിരപ്പുറത്ത് വന്നിട്ട് റസൂലിന്റെയും അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്തെത്തി. ആ സംഭവമാണ് വിവരിക്കുന്നത്. യുദ്രിക്കു സുറാഖത്ത് ബിൻ മാലിക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസ്നാ സഫറിൽ ഹിജ്റ. ഇമാം അഹമ്മദാണ് ആ സംഭവം ബറ ഇബ്നു ആജിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് പറയാണ്, ഫർതഹൽനാ വൽ ഖൗമു യത്ലുബൂനാ, ഞങ്ങൾ യാത്ര തുടർന്നു, ഖുറൈശികളാകട്ടെ ഞങ്ങളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഫലം യുദ്രിക്കിനായില്ല സുറാഖത്ത് ബിൻ മാലിക്കിന് ശേഷം വലാ ഫറസിൻ ലഹു, ഞങ്ങളെ തേടി അവാർഡും പ്രതീക്ഷിച്ച് പുറപ്പെട്ട സുറാഖ ഇബ്നു മാലിക് ഒരു ശേഷം അവന്റെ കുതിരപ്പുറത്ത് ഞങ്ങളടുത്തെത്തി. ഫഖൽത്തു യാ റസൂലുള്ളാ, യാ റസൂലുള്ളാ, ഹാദ തലബു ഖദ് ലഹിഖ്നാ, ഇദാ അന്വേഷിച്ച് അന്വേഷണം നമ്മൾ അടുത്തെത്തിയട്ടോ എന്ന് പറഞ്ഞു. ഫഖാൽ ലാ തഹസൻ, വിഷമിക്കാതിരിക്കൂ അബൂബക്കർ, ഇന്നല്ലാഹ മഅന, നമ്മോടൊപ്പം അല്ലാഹു ഉണ്ട്. ഹത്താ ഇദാ ദനാ മിന്നാ فكان بيننا وبينه قدر رمح او رمحين او ثلاثه, അങ്ങനെ അവൻ ഞങ്ങളെ തൊട്ടടുത്തെത്തി. ഞങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു കുന്തത്തിന്റെ അത്ര, അല്ലെങ്കിൽ രണ്ട് കുന്തത്തിന്റെ അത്ര, മൂന്ന് കുന്തത്തിന്റെ അത്ര അത്ര അടുത്തെത്തിയപ്പോൾ ഖുൽതു യാ റസൂലല്ലാഹ ഹാദ തലബു ഖദ് ലഹിഖ്നാ, അന്വേഷണം നമ്മളെ നേരെ അടുത്തെത്തിട്ടോ എന്ന് പറഞ്ഞു. വബക്കയത്ത് ഞാൻ കരഞ്ഞു. ആരെ കരഞ്ഞു? അബൂബക്കർ സിദ്ദീഖ്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ലിമാ തബ്കി, എന്തിനാ കരയുന്നത്? ഖുൽതു അമാ വല്ലാഹി മാ അലാ നഫ്സി അബ്കി, എന്റെ കാര്യം ഓർത്തിട്ടല്ല നബിയെ ഞാൻ കരയുന്ന, അള്ളാഹുവാണ് സത്യം. വലാഖിൻ അബ്കി അലൈക, നിങ്ങളെ കാര്യം ഓർത്തിട്ടാണ് ഞാൻ പിടിക്കപ്പെട്ടാൽ എന്താ എത്ര അബൂബക്കർ പിടിച്ചാൽ, നിങ്ങളെ പിടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. അപ്പൊ തന്നെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടാലും പ്രശ്നമല്ല. ഫദഅ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അയാൾക്കെതിരിൽ അള്ളാഹിന്റെ റസൂൽ അവിടെ വെച്ച് ദുആ ചെയ്തു. അള്ളാഹു പഠിച്ചവൻ ഇനി എന്തൊന്നും ഉദ്ദേശിക്കുന്നുവോ അതുകൊണ്ട് ഇവനിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണേ എന്ന് ആര് ദുആ ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ആ ദുആക്ക് അപ്പോ ഉത്തരം കിട്ടി. ഫസാഹത്ത് ഖബായിമു ഫറസിഹി ഇലാ ബത്നിഹ, വാളും കൊണ്ട് ഇങ്ങനെ ആവേശത്തിൽ കുതിരയേറ്റ് ഇങ്ങനെ വരിക. നല്ല ഉറച്ച സ്ഥല കണ്ടോ, കുതിരയുടെ കാലുകൾ നാലും താഴ്ന്നു പോയി, മരുഭൂമി അങ്ങ് ആണ്ടുപോയി. പള്ള വരെയും ഫി അർദിൻ സരിദിൻ, അങ്ങനെ ഉറന്നു കിടക്കണ മണ്ണൊന്നല്ല, ഉറച്ച ഭൂമിയാണ്. പക്ഷേ ഒരു കറാമത്തൊന്നോണം എന്ത് ചെയ്തു? കുതിരന്റെ കാലുകൾ അങ്ങോട്ട് തന്നെ. അവസാനം ഓം എന്നെ രക്ഷിക്കീ നിങ്ങട്ട് ആവശ്യപ്പെട്ടിട്ട് കെഞ്ചിയ ചെയ്ത പിന്നെ. മനസ്സായില്ലേ? കാരണം അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് വല്ലാഹു യഅസ്മുക മിനന്നാസ്, ഈ ദൗത്യം പൂർത്തിയാകുന്നത് ആർക്കും നബി എന്ത് ചെയ്യാൻ പറ്റൂല, ഉന്മൂലനം ചെയ്യാൻ. അള്ളാഹ് ഇസ്മത്ത്, അള്ളാഹു സംരക്ഷണമായിരുന്നു അത്. ഇവിടെ ഇപ്പോൾ നമ്മളെ പോയിന്റ് എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞ സംഭവം എന്തിനു വേണ്ടിയാ കരഞ്ഞത്? സ്വന്തം കാര്യത്തിലല്ല, റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ പേടിച്ചുകൊണ്ട് കരഞ്ഞു. ഇത് സൗർഗുഹയിൽ വെച്ചും ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ലേ, കണ്ണുനീർ വീണിട്ട് നബി ഉണർന്ന സംഭവം. ഇനി മിഖ്ദാദ് ബിൽ അസ്വദിന്റെ സംഭവം, ഇസ്തിഅദാദുൽ മിഖ്ദാദ് ബിൽ അസ്വദിൽ മുഖൂഫി മഅഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മഅറക, യുദ്ധത്തിൽ ബദറിന്റെ സംഭവത്തിൽ നബി കൂടിയാലോചിച്ച സന്ദർഭത്തിലെ അല്ലേ, പുറത്തുപോയി യുദ്ധം ചെയ്യണോ അല്ലോലും ഇങ്ങോട്ട് വന്നാ തടുത്താ മതിയോ എന്നൊക്കെയുള്ള ഇതുണ്ടായല്ലോ. അങ്ങനെ ആ സംഭവത്തെ സംബന്ധിച്ചുള്ള ഹദീസിൽ ഇമാം ബുഖാരി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റിവായത്തിയാണ്, ശഹീദ് ബിൻ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു മശ്ഹദൻ, മിഖ്ദാദ് ബിൻ അസ്വദിൽ നിന്നും ഒരു രംഗം ഞാൻ കണ്ടു. ലാ അനകൂന സാഹിബഹു അഹബ്ബു ഇലയ്യ മിമ്മാ ഉദില ബിഹി, ആ സംഭവത്തിന്റെ ആള് ഞാനായിരുന്നെങ്കിൽ എന്ന്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നത്. ആ സംഭവത്തിന്റെ ആള് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചുപോയി, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങൾക്കെതിരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം മിഖ്ദാദ് എണീറ്റ് നിന്നിട്ട് പറഞ്ഞ എന്താ വാക്കെന്തരോ, ലാ നഖൂലു കമാ ഖാല ഖൗമു മൂസ, മൂസ നബിയുടെ ഖൗമ് അല്ലെ, മൂസ അലൈഹിസ്സലാമിന്റെ ഖൗമ് അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ ഞങ്ങൾ നിങ്ങളോട് പറയില്ല. എന്താ പറഞ്ഞത്? ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാതില, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഒക്കെ ശരിയായാ ഞങ്ങൾ അങ്ങോട്ട് വരാം. അതുപോലെ ഞങ്ങൾ പറയല്ല, വലാഖിന്നാ നുഖാതിലു അൻ യമീനിക വഅൻ ശിമാലിക വബൈന യദൈക വഖൽഫക, നിങ്ങളെ വലത്തും ഇടത്തും മുന്നിലും പിന്നിലും നിന്ന് ഞങ്ങൾ പോരാടും നബിയേ. ഒരു പ്രശ്നമല്ല എവിടക്ക്, അതിൽ ഇത്രയും കൂടി ഉണ്ട് അല്ലേ. നിങ്ങള് ഈ കടലിലേക്ക് എടുത്തു ചാടിയിട്ട് ഇതിന്റെ പിന്നാലെ ചാടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാവും അതിന്റെ ഒപ്പം. ഏത് ദുർഘടമായ പാതയിലൂടെ പോകണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഒരു പേടിയും പേടിക്കണ്ട. ആ സംഭവത്തിന്റെ ആള് അങ്ങനത്തെ ഒരു ഓഫർ കൊടുക്കുന്ന ആള് ഞാനായില്ലല്ലോ എന്ന് ആര് പറയാണ്? അബ്ദാഹിബിന് മസൂദ് റളിയല്ലാഹു അൻഹു പറയാ. അതിന്റെ ആ അതൊരു ചരിത്ര സംഭവമാണല്ലോ, അത് ഞാനായില്ലല്ലോ, അത് എനിക്ക് ഏറ്റാറ്റിനേക്കാൾ എനിക്ക് അതിന്റെ ആള് ഞാനായെങ്കിൽ എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. മനസ്സിലായില്ലേ? ഫറായിത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റഖ വജ്ഹുഹു, നബിയുടെ മുഖം സന്തോഷത്താൽ എന്തായി, വിളങ്ങി. മാത്രല്ല വസറഹു യഅനി ഖൗലുഹു, അയാളുടെ ഈ വാക്ക് നബിയെ അങ്ങേയറ്റം സന്തോഷിച്ചു. വമിമ്മാ നജിദുഹു ഫീ ഹാദിഹി റിവായത്തിൽ ആ ജാനിബി ഇസ്തിഅദാദിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഫിദായി വതളഹിയ, ത്യാഗത്തിനും എന്തും ബലി നൽകാനുമുള്ള മിഖ്ദാദിന്റെ സന്നദ്ധതയോടൊപ്പം ഈ റിവായത്തിൽ നാം കാണുന്നത് എന്താണ്? റഗ്ബത അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫീ അൻ യകൂന ഹുവ സാഹിബു ഹാദിൽ മൗഖിഇൽ മുശറഫ്, ഈ മഹത്തായ സ്ഥാനത്ത് ആ രംഗത്ത് അതിന്റെ ആള് ഞാനായില്ലല്ലോ എന്ന അബ്ദുല്ലാഹി മസൂദിന്റെ ആഗ്രഹമാണ്. മനസ്സിലായില്ലേ? ഇത് വലിയൊരു സംഭവം തന്നെയാണ്. അത് ഞാനാകണമെന്ന് ഓരോരുത്തർ ആഗ്രഹിക്കുകയാണ് അല്ലേ. അങ്ങനത്തെ ഓഫർ പറയാനുള്ള ധൈര്യവും സന്നദ്ധതയും ഉണ്ടാവും. ഇനി മറ്റൊരു സംഭവം ഉഹദ് യുദ്ധത്തിലുണ്ടായ സംഭവമാണ്. ഉഹദ് യുദ്ധത്തില് നമ്മള് ഹജ്ജിന് ഉംറക്കൊക്കെ പോയാൽ അറിയാം, കുറച്ച് അമ്പെയ്ത്തുകാരെ നിർത്തിയിരുന്നു ആ ചെറിയ ഭയ ജബലുർ റുമാത്തിന്റെ മുകളിൽ. കൽപ്പന കിട്ടാതെ പുറപ്പെടരുത് എന്നായിരുന്നു അവർക്കുള്ള ഓർഡർ. പക്ഷേ യുദ്ധം വിജയിക്കുന്നു, അവര് ഗനീമത്തൊക്കെ വാരി കൂട്ടുന്നു എന്ന് കണ്ടപ്പോ നമ്മൾ ഇറങ്ങിയല്ല, ഇനി എന്തിനാ വിടക്കുന്നു വെച്ചു. നേതാവ് പറഞ്ഞു, റസൂല് പറഞ്ഞിട്ടുണ്ട് കൽപ്പന കിട്ടാതെ പുറപ്പെടുക. ഏയ് അത് സാരല്ല, അതൊക്കെ യുദ്ധം കഴിഞ്ഞ് ജയിച്ചില്ലായിരുന്നു. അപ്പൊ തിരിച്ചുപോയ ഖാലിദ് ബിൻ വലീദ് കൂട്ടരും ആ ഗ്യാപ്പിലൂടെ കയറിയിട്ട് നാല് ഭാഗത്തും ആക്രമിച്ച് മുസ്ലിം സൈന്യം ചിന്നിച്ചെതറി. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉറച്ചു നിന്ന 12 ആളുണ്ട് 11 ആള്, അഹദ അശ ഫിദാഉ അഹദ അശറ റജുലൻ മിനൽ അൻസാർ വതൽഹ റളിയല്ലാഹു അൻഹു, 11 ആളും തൽഹയും ദൂനഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മുൻപിൽ ഉറച്ചു നിന്ന് ത്യാഗത്തിന് തയ്യാറായി. യഹദ്ദുസു ഖതഉ മിൻ ബഅദി റുമാത്തി ഫീ മഅറകത്തി ഉഹദ്, ഉഹദ് യുദ്ധത്തിൽ അമ്പെയ്ത്തുകാരിലായ ചിലരിൽ നിന്ന് ചില അബദ്ധങ്ങൾ സംഭവിച്ചു. ഫയത്രുക്കൂ നമാക്കിനും, അവർ നിശ്ചയിച്ച സ്ഥലം വിട്ടോടി. ഫയത്തി മജ്മുഅത്തും മിൻ ജൈശി ഖുറൈശി മക്ക തഹത ഖിയാദത്തി ഖാലിദ് ബിൻ വലീദ് മിൻ ഖൽഫിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പിൻഭാഗത്ത് കൂടെ ഖാലിദ് വലീദിന്റെ നേതൃത്വത്തിൽ ഖുറൈശി സംഘത്തിൽപ്പെട്ട ഒരു സംഘം തിരിഞ്ഞു വന്നു. ഫയഹ്സുലു ഖലലും വൽ തിറാബും ഫി സുഫൂഫിൽ ഇസ്ലാമിയ, മുസ്ലിം സൈന്യത്തിന്റെ അണികൾക്കിടയിൽ ചിന്നിച്ചതറലുണ്ടായി, സൈന്യമാകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. ഒരു സന്ദർഭത്തിൽ 12 ആള് മാത്രം നബിക്ക് ചുറ്റും ബാക്കി, ചിന്നിച്ചതറി ഓടിപ്പോയി. വഖദാദറക്കൽ മുശ്രിക്കൂന നബിയൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാഉലാഇൽ 12, മുശ്രിക്കീങ്ങൾ നബിയെയും നബിയുടെയും ഈ 12 ആളുടെയും അടുത്തെത്തി. ഫമാദാ ഫഅല ഉലൈകൽ അബ്റാറുൽ മുഹിബ്ബൂന സാദിഖൂൻ, സത്യസന്ധരായ റസൂലുള്ളാഹിന്റെ ഇഷ്ടക്കാർ ആ പുണ്യവാന്മാർ എന്തു ചെയ്തു? ലിദ്ദിഫായൻ ഹബീബിഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ പ്രിയപ്പെട്ട ഹബീബിനെ പ്രതിരോധിക്കാൻ. ഫൽ നഖ്റഉ മാ റവാഉൽ ഇമാമുൻ നസായിയൻ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുമാ ഹൈസു ഖാൽ, ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം നസായി ഉദ്ധരിക്കുന്ന സംഭവം നമുക്ക് ഇങ്ങനെ വായിക്കാം. ലമ്മാ കാന യൗമു ഉഹദിൻ വവല്ല നാസ്, യുഹദി യുദ്ധ ദിവസം ആളുകൾ പിന്തിരിഞ്ഞോടിയപ്പോൾ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫീ നാഹിയത്തിൻ, ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഇസ്നൈ അശറ റജുലൻ മിനൽ അൻസാർ, 12 അൻസാറുകളിൽപ്പെട്ട ആളുകളൊപ്പം നബിയും 12 ആൾ ഒരു ഭാഗത്തായിപ്പോയി. വഫീഹിം തൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹും, അവരെ കൂട്ടത്തിൽ ആരുണ്ട്? തൽഹ റളിയല്ലാഹു അൻഹുവിനോട് ഫാതറഖഹുൽ മുശരിക്കൂൻ, അവരടുത്തെത്തി മുശരിക്കുകൾ. ഫൽതഫത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാൽ, അപ്പൊ റസൂൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവരൊന്നായിട്ട് വരിക. മൻജിൽ ഖൗം, ഇവരെ നേരിടാൻ ആരുണ്ട് എന്ന് റസൂൽ വിളിച്ചു ചോദിച്ചു. ഫഖാല തൽഹ അന, ഞാനുണ്ട്. ഖാൽ റസൂൽ കമാ അന്ത, നിന്നെ പോലെ പിന്നെ ആരാ ഉള്ളത്? അപ്പൊ ഒരു അൻസാറിൽപ്പെട്ട ഒരാൾ, ഞാനുണ്ട് റസൂലേ. അന്ത് നീ ചെല്ലു, തൽഹ അവിടെ കേട്ട നീ ചെല്ല്. ഫഖാ തൽഹത്ത ഖുതില, അദ്ദേഹം പോയി പോരാടി, അദ്ദേഹം കൊല്ലപ്പെട്ടു. സുൽമൽ തഫത്ത ഫൈദൽ മുശരിക്കോൻ, തിരിഞ്ഞു നോക്കുമ്പോ വീണ്ടും മുശരിക്കൾ മുന്നേറുകയാണ്. അപ്പൊ വീണ്ടും ചോദിച്ചു മന്തിൽ ഖൗം, ഇനി ആരുണ്ട്? ഫഖാല തൽഹ, ഞാനുണ്ട് നബിയെ. കമാ അന്ത്, നിന്നെ പോലെ വേറെ ആരാള്? ഫഖാർ അബൂൽ ഒരു അൻസാർ പറഞ്ഞു, അന ഞാനുണ്ട്, നീ ചെല്ല്. ഫഖാതറ ഖത്ത, അദ്ദേഹം കൊല്ലപ്പെട്ടു. നബി ഇങ്ങനെ ചോദിക്കും, തൽഹ പറഞ്ഞു ഞാനുണ്ട്, വേറെ ആരാള്? അപ്പൊ അങ്ങനെ അവസാനം തൽഹ ബാക്കിയായി. ഹത്താ ബഖിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ, പതിനൊന്നാള് കൊല്ലപ്പെട്ടു. ആർക്കു വേണ്ടി? റസൂലുള്ളാഹിക്ക് വേണ്ടി. അണ്ട് ഓടിയോ? ഓടിയില്ല. എല്ലാരും ഓടിയിട്ട് ഓടിയില്ല, മരിച്ചാലും ഓടില്ല, റസൂലുള്ളാഹിനെ വിട്ടിട്ട് ഓടില്ല. കണ്ടോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി ആരാള്? മൻ ലിൽ ഖൗം. ഫഖാല തൽഹ, ഞാനുണ്ട് നബിയെ. എല്ലാരും മരിച്ചാലും ഞാനുണ്ട് നബിയെ. പതിനൊന്നാള് ചെയ്യണ യുദ്ധം പിന്നെ ആരാ ചെയ്തത്? അദ്ദേഹത്തിന്റെ കൈ വെട്ടി മാറ്റിയവർ. അസാബി, മറ്റേ കൈയിന്റെ വിരലുകളൊക്കെ എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. ഉണ്ടോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ ഖുൽതു ബിസ്മില്ലാ ലറഫഅതുക അൽമലായിക വന്നാസ് യൻദുറു, ഞാൻ ബിസ്മില്ലാ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾ നോക്കി നിൽക്കേ മലക്കുകൾ നിന്നെ ഉയർത്തിക്കൊണ്ടു പോകുമായിരുന്നു. തുമ്മറത്ത് അല്ലാഹുൽ മുശ്രിക്കീൻ, പിന്നെ മുശ്രിക്കുകളെ മടക്കി അയച്ചു അല്ലാഹു. പിന്നെ കുറച്ചാളൊക്കെ തിരിച്ചു വന്നു, അങ്ങനെ നബിയെ രക്ഷപ്പെടുത്തിയല്ലോ. ഈ സംഭവം ഉദ്ധരിച്ചിട്ട് ഗ്രന്ഥകർത്താവ് പറയാണ്, അല്ലാഹു അക്ബർ, യഫ്ദി അഹദ അശറ മുഹിബ്ബൻ അർവാഹഹും ദൂന ഹബീബിഹിം ഹബീബി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ മുമ്പിൽ സ്വന്തം അർവാഹകൾ, സ്വന്തം ആത്മാവുകൾ അവർ ത്യജിക്കുകയായിരുന്നു. വത്താനി അശർ, പന്ത്രണ്ടാമത്തെ ആളാരാ? വഹുവ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു വഅൻഹും ജമീഅ ലം യകുൻ ദിഫാഉ അൻ സലാസം ബി അംരിൻ അഹിയൻ. ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അവിടെ പ്രതിരോധം തീർക്കുക എന്നുള്ള ചെറിയ കാര്യമല്ല. ഫഖദ് ഖാതല ഖിതാല അഹദ അശർ, ആ പതിനൊന്നാളും ചെയ്ത പിന്നെ യുദ്ധം ഇദ്ദേഹം പിന്നെ ഒറ്റക്കാ ചെയ്യുന്നത്. നബിയെ തടുക്കാണല്ലോ, വലിയ വെട്ടിനൊക്കെ നബിയെ വക വരുത്തുക അവരുടെ ഉദ്ദേശം, അതിനൊക്കെ സ്വന്തം കൈ കാണിച്ചു കൊടുത്തി ഓരോ വിരലും അദ്ദേഹത്തിന് ഇത് വെട്ടിവീഴ്ത്തി. കണ്ടോ? ഫഖാ കൈ കൊണ്ട് തടയുകയായിരുന്നു. ഫഖദറവൽ ഇമാമുൽ ബുഖാരിയൻ ഖൈസിൻ ഖാല റായിത്തു യദ തൽഹ റളിയല്ലാഹു അൻഹു ശല്ലാ വഖാബിഹൻ നബിയ സസം യൗമ ഉഹദിൻ, ഉഹദ് യുദ്ധത്തിൽ നബിക്ക് വേണ്ടി തടുത്ത ആ കയ്യ് അവസാനം വിരലൊക്കെ പോയിട്ട് സ്വാധീനമില്ലാത്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കയ്യ് ആരെ കയ്യ്? തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യ്. വറബ്ബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ റബ്ബാണ് സത്യം. മാ അസ്അദ ഹാദിഹിൽ യദ് വഅസ്കാഹ അല്ലതി സുല്ലത ദിഫാഅൻ അൻ ഹബ്ബ ഖൽഖില്ലാഹി തആല വഖദസഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ സെറ്റുകൾ ഏറ്റവും പ്രിയപ്പെട്ടവരും ഏറ്റവും പരിശുദ്ധരുമായ റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രതിരോധിച്ചിട്ട് സ്വാധീനം നഷ്ടപ്പെട്ട ആ കൈ എത്ര പരിശുദ്ധമായ കൈയാണ്, എത്ര സൗഭാഗ്യം നേടിയ കൈയാണ്. വമാ അസ്അദ സാഹിബുഹ, ആ കൈയിന്റെ ഉടമ എത്ര സൗഭാഗ്യവാനാണ്. പുണ്യ റസൂലിന് വേണ്ടി പ്രതിരോധിച്ച കൈയല്ലേ അത്? സ്വാധീനം നഷ്ടപ്പെട്ടാൽ എന്ത് എന്നാണ് ആര് പറയുന്നത്? വെറും കൈ മാത്രല്ല അദ്ദേഹത്തെ നഷ്ടപ്പെട്ടത്, കയ്യിന്റെ വെല്ലുകൾ മാത്രല്ല, മറിച്ച് അദ്ദേഹത്തെ ശരീരം മുഴുവൻ പരിക്ക് പറ്റിയിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഏതാണ്ട് 70 പരിക്കുകൾ ഉണ്ടായിരുന്നു വട്ടേറ്റിട്ട്. ഫഖദറവൽ ഇമാം, വെട്ട് മാത്രല്ല അമ്പയർ കുത്ത് പലതുണ്ടായിരുന്നു, കുന്തം കൊണ്ടുള്ള കുത്ത് ഒക്കെ ഉണ്ടായിരുന്നു. ഫഖദറവൽ ഇമാം അബൂദാവൂദ് തയാലിസി അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഖാല തുമ്മാതൈന തൽഹ ഫീ ബാദതിൽ കൽജുഫാർ, യുദ്ധത്തിലെ ആ കുഴികളിൽ ഞങ്ങളിങ്ങനെ ചെന്ന് തലഹത്തിന്റെ അടുത്ത് പോയപ്പോൾ വെട്ടും അമ്പുകൊണ്ടതും കുന്തം കൊണ്ടുള്ള കുത്തുമൊക്കെയായിട്ട് ഏതാണ്ട് 70 ഞങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എണ്ണി. കണ്ണകള് വഖദ് കാന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇദാ ദക്കറ യൗമ ഉഹദിൻ ബക്ക, ഉഹദ് യുദ്ധത്തെ കുറിച്ച് പറഞ്ഞ സിദ്ദീഖ് അക്ബർ കരയും. എന്നിട്ട് പറയും ദാലിക കുല്ലുഹു യൗമ തൽഹ, അത് തൽഹന്റെ ദിവസമായിരുന്നു അന്ന് മുഴുവനും. റളിയല്ലാഹു അൻഹു വഅനി സിദ്ദീഖ് വഅൻ കുല്ലിൽ മുഹിബ്ബീന സാദിഖീൻ ലിൽ ഹബീബിൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ മറ്റൊരു സംഭവമാണ് ഇദ്ദേഹം പിന്നീട് പറയുന്നത്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു സ്വന്തം നെഞ്ച് കാണിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹിക്ക് നേരെ വരുന്ന വെട്ടിനും അമ്പുമൊക്കെ തടുക്കാൻ നബിന്റെ മുമ്പിൽ നിന്നു വരുന്നൊക്കെ സ്വന്തം നെഞ്ച് കാണിച്ചു കൊടുക്കും, അത് തടുക്കും അമ്പും വെട്ടുമൊക്കെ. വനറാ മുഹിബ്ബൻ സാദിഖൻ ആഖർ യജ്അലു സദറഹു ദൂന സദരിൽ ഹബീബിൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ഇദാ ജാ അസഹുൽ അദവ യുസീബുഹു ബദല ഇസാബതി നഹരി നഹറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് കാന ദാലിക ഐദൻ ഫീ മഅറകതി. ഇതും മുഹദി യുദ്ധത്തിലാണ്. ഇമാം ബുഖാരി മുസ്ലിം അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് പറയാണ് ലമ്മാ കാന യൗമ ഉഹദിൻ ദിവസം കുറെ ആളുകൾ നബിയിൽ നിന്നും പിന്തിരിഞ്ഞോടി. വാബൂ തൽഹ റളിയല്ലാഹു അൻഹു ബൈനയദൈ നബിയ്യി മുജവ്വിബുൻ അലൈഹി ബിജഹ്ഫത്തിൻ, തോലുകൊണ്ടുണ്ടാക്കിയ ഒരു പരിചയം ധരിച്ച് സ്വന്തം പിരിമാറ് കാണിച്ചു കൊടുത്ത് ഉറച്ചു നിന്നു റസൂലുള്ളാഹിന്റെ മുമ്പിൽ. ആര്? അബൂ തൽഹ റളിയല്ലാഹു അൻഹു. കണ്ടോ, وقال ابو طلحه رضي الله عنه رجلا راميا شديد النزع ശക്തമായി അമ്പെയ്ത്ത് നടത്താൻ കഴിവുള്ള ഒരു അമ്പെയ്ത്ത് വിദ്യക്കാരനായിരുന്നു. ആര്? അബു തൽഹ. وكسر يومئذ قوسين او ثلاثه, അമ്പെയ്ത്തിന്റെ ശക്തി കൊണ്ട് രണ്ടോ മൂന്നോ വില്ലുകൾ അന്ന് എന്തിട്ടുണ്ട്, അദ്ദേഹം പൊട്ടിച്ചിട്ടുണ്ട്. അത്ര ശക്തമായ അമ്പെയ്ത്തുകാരനായിരുന്നു അദ്ദേഹം. എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? റസൂലുള്ളാഹിക്ക് വേണ്ടി പരിച കണക്കിയ നിലക്കൊണ്ടു. വഖാന അർജുലു യമുറു മഅഹുൽ ജുഅബ മിനൻ നബി ഫയഖൂൽ ഉൻസുർ ഹാലി അബീ തൽഹ. ആവനാഴി, അതായത് അമ്പിന്റെ കുറ്റി, ഇതിൽ വെച്ചിട്ട് അതിന് അമ്പെടുത്തിട്ടാണ് എഴുതിയാലുള്ള അമ്പ് കുറ്റിയുമായി ആര് ഏതൊരാൾ അതിലൂടെ കടന്നു പോയാലും പറയും അത് എടുത്തിട്ട് കൊടുക്ക്, അമ്പിട്ട് കൊടുക്കുക അബൂ തൽഹക്ക് എന്ന് പറയുമായിരുന്നു. ഖാല വയുശരിഫു നബിയുല്ലാഹി സ്വസം യൻദുർ ഇലൽ ഖൗമി ഫയഖൂൽ. അബൂ തൽഹ റളിയല്ലാഹു നബി ഇങ്ങനെ ഏന്തി നോക്കുകയാണ് ആളുകൾക്കിടയിലേക്ക്. അപ്പൊ യാ നബി അല്ലാ ബി അബി അന്ത വ ഉമ്മി, അള്ളാഹുവിന്റെ പ്രവാചകരെ എന്റെ ഉമ്മയും ഉപ്പയും വരെ ഇങ്ങക്ക് വേണ്ടി പകരം ഞാൻ നൽകാത്ത എല്ലാ തുശങ്ങൾ എത്തി നോക്കല്ല കേട്ടോ. ലാ യുസ്ബിക സൗമു മിൻ സിഹാമിൽ ഖൗം, നിങ്ങള് ജനാ ആളുകളുടെ ഒരമ്പും നിങ്ങളെ ദേഹത്ത് തറക്കരുത്. നഹരി ദൂന നഹരിക്ക്, എന്റെ നെഞ്ചിതാ നിങ്ങളെ നെഞ്ചിനു മുമ്പിൽ, നിങ്ങളെന്റെ ബാക്കിലേക്ക് നിങ്ങളൊക്കെ എത്തി നോക്കല്ലേ എന്ന് പറഞ്ഞ് സ്വന്തം ശരീരം കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിരോധിക്കാൻ. അല്ലാഹു അക്ബർ മാദാ യഫ്അലുൽ മുഹിബ്, ആ പ്രിയപ്പെട്ടവൻ എന്താണ് ചെയ്യുന്നത്? വമാ യതമന്നാഹു, എന്താണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്? വയുരീദ്, എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? യഖൂലുൽ അല്ലാമത്തുൽ ഐനി ഫീ ശർഹി ഖൗലിഹി റളിയല്ലാഹു അൻഹു നഹരി ദൂന നഹരിക്, എന്റെ നെഞ്ച് നിങ്ങളെ നെഞ്ചിന് മുമ്പ് ഇതാ എന്ന വാക്കിനെ വിശദീകരിക്കുകയാണ് അല്ലാമത്തുൽ ഐനി. ഹാദാ നഹരി ഖുദാമ നഹരിക്ക്, നബിയെ എന്റെ നെഞ്ചിത വിരിമാറിതാ നിങ്ങളെ വിരിമാറിന് മുമ്പാകെ. യഅനി അഖിഫു ബൈന യദൈക് ബിഹൈസു ഇന്ന സഹമ ഇദാ ജാ യുസീബു നഹരി വലാ യുസീബു നഹറക്, ഏതൊരമ്പ് വന്നാൽ ഈ നെഞ്ചത്ത് തറച്ചോട്ടെ, നിങ്ങളെ നെഞ്ചത്ത് കൊള്ളാൻ ഞാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞ് പരിച ധരിച്ചാര് നിലക്കൊണ്ടു? അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ഇതുപോലെ പിന്നെ അദ്ദേഹം പറയുന്നത് അബൂ ദുജാനയെ കുറിച്ചാണ്. അബൂ ദുജാന എന്ന സഹാബിയും ഇതുപോലെ നിലക്കൊണ്ടു. അദ്ദേഹത്തിന്റെ മുതുക് മുള്ളം പന്തി പോലെയായിരുന്നു എന്നാണ്. എത്ര അമ്പ് തറച്ചാലും അനങ്ങാതെ നിൽക്കുക. എന്താ കാരണം? അനങ്ങിയ പിന്നെ ആർക്കാ കൊള്ളുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഇറ്റ് രക്തം പോലും പുണ്യ റസൂലിന്റെ ദേഹത്ത് വീഴാൻ പാടില്ല, നമ്മൾ മരിച്ചാലും ശരി എന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പാകെ കുനിഞ്ഞു നിന്ന് തന്റെ പുറം കാണിച്ചു കൊടുത്തിരുന്നു എന്നാണ്. വയസ്ബിറു അലൽ നബിലി ലദീ യഖഉ ഫീ ളഹരി വലാ യതഹറക്, അനങ്ങൂല. ഇന്നഹു ഹുബ്ബുൻ സാദിഖുൻ ലിൽ ഹബീബിൽ കരീം മുസ്തഫ അലൈഹി സ്വലാത്തു വസ്സലാം, അതായിരുന്നു നിഷ്കളങ്കമായ സത്യസന്ധമായ മഹബ്ബത്ത്. ഇന്നഹു ഹിർസുൻ ശദീദുൻ അലാ ബദ് നഫ്സിഹി ഫിദാഉ നഫ്സിൽ ഹബീബി സലവാത്തു റബ്ബി വസലാമു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി സ്വന്തം ശരീരത്തെ ത്യജിക്കാനുള്ള സന്നദ്ധത, അതായിരുന്നു സഹാബത്തിന്റെ ആയിരുന്നത്. വെറും വാക്കല്ല ഇതൊന്നും, ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ച പച്ചയായ ചരിത്രമാണ് സുഹൃത്തുക്കളെ, കഥ പറയല്ല ഇതൊന്നും. ഇതുപോലെ വേറെയും സംഭവങ്ങള് പിന്നെ ഇതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ചന്ദ്രനെ ഞാൻ വിടുകയാണ് സമയമില്ലാത്തത് കൊണ്ട്. പിന്നെ അതിന്റെ ചില റിവായത്തുകൾ അതിന്റെ യഥാർത്ഥ മൂലത്തിന് എനിക്ക് കാണാൻ സാധിക്കാത്തതുകൊണ്ട് ഞാനത് വിടുകയാണ്. ഇഹ്തിമാമു സഅദ് ബിൻ റബീഉ ബിസലാമതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഫീ ആഖിരി റമഖിൻ. സഅദ് ബിൻ റബീഉ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അവസാന ശ്വാസ സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന രംഗം, അതായത് ഇവിടെ അവസാന രംഗമാണ് സഅദ് ബിൻ റബീഉന്റെ. ഞാൻ വായിക്കാം ആ കാര്യം. ഫൽനഖറു മാ റവാഹുൽ ഇമാമുൽ ഹാകിമൻ സയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. സയ്ദ് ബിൻ സാബിത്ത് ഉദ്ധരിക്കുകയാണ് ഇമാം ഹാകിം. ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഉഹദിൽ ലിത്വലബി സഅദ് ബിൻ റബീഉ റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ റബീഉനെ അന്വേഷിക്കാൻ വേണ്ടി റബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദി യുദ്ധ ദിവസം എന്നെ അയച്ചു. വഖാല ലീ ഇൻ റഅയ്തഹു ഫഅഖരിഹു മിന്നി അസ്സലാം. അങ്ങനെ പോയി നോക്കാം, സഅദിനെ കാണാനില്ലല്ലോ, സംഗതി കഴിഞ്ഞിട്ട് കണ്ടാൽ നിങ്ങൾ എന്റെ സലാം അദ്ദേഹത്തിന് അറിയിക്കണം. ആരാ പറയണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ റഅയ്തഹു ഫഅഖരിഹു മിന്നി അസ്സലാം വഖുൽ ലഹു യഖൂലു ലക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ തജിദുക്. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു, എന്താ നിങ്ങളെ അവസ്ഥ എന്ന് റസൂൽ നിങ്ങളോട് ചോദിക്കുന്നു എന്നും പറയണം. ഫജഅൽതു അതൂഫു ബൈനൽ ഖത്ലാ ഫഅസബതുഹു വഹുവ ഫീ ആഖിരി റമഖിൻ. അവസാന ശ്വാസത്തിലെത്തി നിൽക്കുകയാണ്, മരണത്തിന്റെ അവസാന മരണവക്തത്തിലാണ്. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്കിടയിൽ നിന്ന് ചുറ്റി നടക്കുന്നതിനിടയിൽ എനിക്ക് അദ്ദേഹത്തെ കണ്ടുകിട്ടി. ആരെ കണ്ടുകിട്ടിയത്? സഅദ് ബിൻ റബീഉ. വബിഹി സബഉന ലർബതൻ. 70 വെട്ടുകൾ കുത്തുക കയറ്റി ശരീരത്തിലുണ്ട്. മാബൈന തഅനത്തിൻ ബിറോഹിൻ, കുന്തം കൊണ്ടുള്ള കുത്തുണ്ട്. വളർബത്തും ബിസഹിൻ, വാളുകൊണ്ടുള്ള വെട്ടുണ്ട്. വറമ്യത്തും ബിസഹമിൻ, അമ്പുകൊണ്ട് അമ്പേറ്റിട്ടുണ്ട്. فَقُلْتُ لَهُ يَا سَعَدُ إِنَّ رَسُولَ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ يَقْرَأُ عَلَيْكَ السَّلَامُ. അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട്. വയഖൂലു ലക ഖബ്ബിർനി കൈഫ തജിദുക്ക്. നിങ്ങൾ ഈ അവസ്ഥയിൽ നിങ്ങളെ എങ്ങനെ കാണുന്നു, നിങ്ങൾക്ക് വല്ല സങ്കടോ വിഷമമുണ്ടോ, എന്താ അപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്ന് റസൂൽ ചോദിച്ചിട്ടുണ്ട്. ഖാല അലാ റസൂലില്ലാഹി സ്സലാം വഅലൈക്കസ്സലാം. സലാം കൊണ്ടുവന്ന നിങ്ങൾക്കും റസൂലിനും സലാം ഉണ്ടാകട്ടെ. ഖുല്ലഹു അജിദുനി അജിദു റീഹൽ ജന്ന. ഞാൻ സ്വർഗത്തിന്റെ മണം ആസ്വദിക്കുന്നു എന്ന് നിങ്ങൾ റസൂലിനോട് പറയണം. വഖുല്ല ഖൗമി അൽ-അൻസാർ ലാ ഉദ്ര ലക്കും മിൻദല്ലാഹി അൻ യഖ്ദസ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീകും ശുഫ്റുൻ യുത്റഫ്. ഈ ഹദീസിന്റെ ഈ ലഫ്ള്, അതിന്റെ ഉദ്ദേശം മാത്രം ഞാൻ പറയാം. നിങ്ങളിൽ ഒരാൾക്കും എന്റെ ഖൗമായ അൻസാറുകളോട് പറയണം, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ആരെങ്കിലും വരുന്നുവെങ്കിൽ, നിങ്ങളെ ഈ കണ്ണിന്റെ ഇവ നിങ്ങൾക്കുണ്ടെങ്കിൽ, റസൂലിന്റെ അടുത്തേക്ക് നീ ഒരാളെയും വരാൻ നിങ്ങൾ അനുവദിക്കല്ല. അങ്ങനെ അനുവദിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു ഉതറുമില്ല. ഇതാണ് ഇതിന്റെ മൊത്തത്തിൽ ആശയം. ഇതിന്റെ യഥാർത്ഥ രീവായത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ സഅദ് ബിൻ റബീഉ റളിയല്ലാഹുവിന് മരിക്കാൻ നേരത്ത് പോലും റസൂലുള്ളാഹിനെ സംരക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ആരോട് വസിയത്ത് ചെയ്യുന്നത്? തന്റെ ഖൗമിനോട് വസിയത്ത് ചെയ്യുന്നത്. കണ്ടങ്ങൾ ഒരു ബേജ വിഷമോ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ, റസൂലിനെ സംരക്ഷിക്കണം കേട്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ വസിയത്ത്. വഫാലത്തു നഫ്സുഹു. അങ്ങനെ അദ്ദേഹം കണ്ണടച്ചു, അദ്ദേഹത്തിന് ആത്മാവ് വേർപെട്ടു. റഹിമഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ. ഇത് മുസ്തദ്രക്കില് ഇമാം ഹാകിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. ഫഫീമ ഫക്കറ ഹാദൽ മുഹിബ്ബു സാദിക ഫി ആഖിർ ലഹലാതി ഹയാതിഹി. ഗ്രന്ഥകർത്താവ് ചോദിക്കാണ്, സ്വന്തം ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ സത്യസന്ധനായ ആ സ്നേഹിതൻ എന്തിനെപ്പറ്റിയാണ് ചിന്തിച്ചത്? വമാദാ ശകല ബാലഹു. അദ്ദേഹത്തിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയ വിഷയം എന്താണ്? വബിമാദാ ഔസാ ഖൗമഹു വഹുവ യുവദ്യഹും. അദ്ദേഹം അവരോട് യാത്ര പറയുമ്പോൾ എന്താണ് അവരോട് അദ്ദേഹം വസീയത്ത് ചെയ്തത്? മുർത്തഹിലൻ അന്നാദിഹി ദുനിയ വമാ ഫീഹാ മിൻ അഹലിൻ വഔലാദിൻ വമതാ. ഈ ദുനിയാവും അതിലുള്ള കുടുംബങ്ങളും സമ്പത്തും സുഖസൗകര്യങ്ങളും മക്കളെയൊക്കെ വിട്ടുപോകുമ്പോഴും അദ്ദേഹത്തിന്റെ വസീയത്ത് എന്തിനെ പറ്റിയാണ്? അല്ലമുറുല്ലദീ ശകല ബാലഹു ഹുവ സലാമത്തു ഹബീബിഹി. കണ്ടോ, അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയ വിഷയം എന്താ? റസൂലുള്ള സുരക്ഷിതനാണോ എന്നതാണ്. ഹബീബ് റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന്റെ ഹബീബായ റസൂലുള്ളാന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന് അസ്വസ്ഥത. വൽവസിയത്തിൽ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരം ത്യജിക്കണം എന്നാണ് ആരോട് വസിയത്ത്? സ്വന്തം കൗമിനോടുള്ള അദ്ദേഹത്തിന്റെ വസിയത്ത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അനഹനു കദാലിക്, നമ്മൾ ഇന്നിപ്രകാരമാണോ? ഫീ മനുഫക്കിറു നഹനു, എന്തിനെ പറ്റിയാണ് നമ്മുടെയൊക്കെ ചിന്ത? ഒമാതായുഷകരു ബാലക്ക സീരിമിന്ന, നമ്മൾ ഓരോരുത്തർ തമ്മിൽ അധികം ആളുകളുടെയും മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന സംഗതികൾ ഇങ്ങനെയുള്ളതും വല്ലതും ആണോ? വബിമായു ശ്രീബാദുനാശാബിന്ദർബിറക്കി, പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ യാത്ര പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരോടൊക്കെ എന്താണ് വസീയത്ത് ചെയ്യാറുള്ളത്? ഏയ് ഒരു മുസ്ലിമായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന ഒരു മനുഷ്യന് പറയാൻ കൊള്ളാത്ത പലതല്ലേ നമ്മളൊക്കെ വസിയത്ത് ചെയ്യാറുള്ളത്? ആര് പറയാ? ഗ്രന്ഥകർത്താവ് പറയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം സഹാബത്തിന്റെ ജീവിച്ചിരുന്ന ചരിത്രങ്ങളാണ്, മനസ്സിലായില്ലേ? അതുപോലെ അബൂ ഖതാദയുടെ ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാമെന്നാ തോന്നുന്നു. മറ്റേത് രണ്ടാമത്തെ മത്തലബിൽ നിന്ന് മൂന്നാമത്തെ അടയാളത്തിന് ഒന്നോ രണ്ടോ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രാത്രിയിൽ യാത്ര ചെയ്യാണ് അബൂ ഖതാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വാഹനം പുറത്തിരിക്കുന്നുണ്ട്. നബിക്ക് തൂക്കി ഉറക്കം വന്ന കൂടെ നടക്കാൻ അബൂ ഖതാദ. നബി ഉറങ്ങിയിട്ട് ഇങ്ങോട്ട് പോകാൻ പോകുമ്പോ ഇങ്ങനെ താങ്ങി കൊടുക്കും, അവന് ഇങ്ങനെ പിന്നിരിക്കും, പിന്നെ പുറത്താങ്ങി അവിടെ താങ്ങി കൊടുക്കും. അങ്ങനെ താൻ ഉറക്കം വഹിച്ചിട്ട് നബി നേരം വെളുക്കോളം അങ്ങനെ തല താങ്ങിക്കൊണ്ടേ കൊണ്ടുപോയി. അങ്ങനെ അവസാന നബി ഉണർന്നിട്ട് ചോദിച്ചു, ആരാ ചോദിച്ചു? അബൂ ഖതാദയാണ്. മതാ കാന ഹദാ മസീറുക്കും, എത്ര നേരമായി നിങ്ങൾ ഇങ്ങനെ എന്നോടൊപ്പം സഞ്ചരിക്കുന്നത്? മാ സാല ഹദാ മസീറി മുന്തുല്ലയില, രാത്രി തുടങ്ങിയടം മുതൽ ഞാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പൊ റസൂലുള്ളാ പറഞ്ഞു, ഹഫിളക്കല്ലാഹു ബിമാ ഹഫിൽത ബിഹി നബിയഹു, നിങ്ങൾ അല്ലാഹു കാക്കട്ടെ, സംരക്ഷിക്കട്ടെ, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ ഏത് രൂപത്തിലാണോ സംരക്ഷിച്ചത് അതുപോലെ അള്ളാഹു നിങ്ങളെയും സംരക്ഷിക്കട്ടെ. അപ്പൊ റസൂലുള്ളാന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, റസൂലുള്ളാക്ക് ഒരു വിഷമവും സംഭവിക്കാതിരിക്കാൻ വേണ്ടി രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് നിരീക്ഷിച്ച് നബിയുടെ സംരക്ഷണത്തിന് വേണ്ടി കാവൽ നിൽക്കുകയാണ് അല്ലേ? കണ്ണ് ഉറക്കം തൂങ്ങിയിട്ട് നബിയുടെ തലങ്ങിട്ട് ചെരിയുമ്പോഴേക്ക് കൈകൊണ്ട് താങ്ങിക്കൊടുക്കും. അപ്പൊ നബി കുറച്ചിങ്ങനെ ഉറങ്ങും, പിന്നെ ഉണരും. നബിക്ക് മനസ്സിലാകുന്നില്ല ആരാന്ന്. ഇങ്ങനെ യാത്ര ചെയ്യല്ലേ മരുഭൂമിയിലൂടെ കണ്ടങ്ങള്. ഈ രൂപത്തിലായിരുന്നു സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിരുന്നത്. എന്നാ നബിനോട് ഉണർത്തിക്കൂടെ, ഉറങ്ങലി നബിയെ വീകൂലെ എന്നൊക്കെ പറഞ്ഞ് ഒന്നുമില്ല, ഉറങ്ങിക്കോട്ടെ, എന്നാ താങ്ങി കൊടുക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഇതുപോലെയുള്ള സംഭവങ്ങളാണ് ഇതിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ അടയാളം, മൂന്നാമത്തെ അടയാളം എന്താ? അൽ അലാമത്തു സാലിസ, ഇംതിസാലു അവാമിരിഹി വജ്തിനാബു നവാഹിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാന്റെ കൽപ്പനകൾക്ക് വഴങ്ങുക, നബി വിരോധിച്ചെന്ന് വിട്ടുനിൽക്കുക. ഇതിന് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഒന്നാമത്തെ സംഭവം ഇദ്ദേഹം ഉദ്ധരിക്കുന്നത് ഖിബല മാറ്റം നടന്ന സംഭവമാണ് അല്ലേ? ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണല്ലോ, ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത സല്ലാ നഹവ ബൈത്തുൽ മഖ്ദിസ് സിത്തത അശറ ഔ സബഅത അശറ ശഹ്റൻ, മദീനയിൽ വന്നിട്ടും 16ഓ 17ഓ മാസം നബി തിരിഞ്ഞസ്കരിച്ച എവിടേക്കാണ്? ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. വകാന യുഹിബ്ബു യുവജ്ജഹ ഇലൽ കഅബ, കഅബയിലേക്ക് തീയാനുള്ള കൽപ്പന കിട്ടിയെങ്കിൽ എന്ന് റസൂലുള്ളാഹിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അല്ലാഹു ആയത്തിറക്കി, ഖദിനറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലത്തൻ തർലാഹ, നീ ഇങ്ങനെ മുകളിലോട്ട് നിന്റെ മുഖം ഇങ്ങനെ നോക്കുന്നത് നാം കാണുന്നുണ്ട്, വഹ്യം പ്രതീക്ഷിച്ചിട്ടേ, വഹി വരുന്നതും പ്രതിച്ച് നീ തല മേലോട്ട് ഉയർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്, നീ ഇഷ്ടപ്പെട്ട ഖിബിലയിലേക്ക് നാം നിന്നെ തിരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ കഅബയിലേക്ക് തിരിയാനുള്ള കൽപ്പനയുണ്ടായി. റസൂലുള്ളയോടൊപ്പം അവരെ അസ നിസ്കരിച്ചു കഅബത്തേക്ക് തിരിഞ്ഞിട്ട്. സുമ്മ ഖറജ, നിസ്കരിച്ച ഒരാള് പുറത്തു വന്നു. ഫമറ അല ഖൗമിൻ മിനൽ അൻസാർ, അങ്ങനെ അൻസാറുകൾപ്പെട്ട ഒരു കൂട്ടം ആളുകൾ നിസ്കരിക്കുന്നതിന്റെ അടുത്തൂടെ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച ഒരാള് കടന്നു പോവുകയാണ്. ഹുവയശ്ഹദു അന്നഹു സല്ലമ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കദു ഉജ്ജയിലൽ കഅബ, ഏ നിങ്ങൾ അറിഞ്ഞില്ലേ റസൂലുള്ളാഹി കഅബയിലേക്ക് തിരിയാനുള്ള ഓർഡർ വന്നിട്ടുണ്ട്. അവരെന്താ ചെയ്ത? ഫൻഹറഫു വഹും റുകൂഉൻ ഫി സലാത്തിൽ അസ്ർ, അസ്ർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ ഓപ്പോസിറ്റ് ആ തിരിയേണ്ടത്. ഇമാവ് വേക്കലായി പോയി. അപ്പൊ അങ്ങോട്ട് തിരി നിസ്കരിക്കണത് നേരെ ഇങ്ങോട്ടാ തിരിയണ്ട്, ഇങ്ങോട്ടല്ലേ ആ റുക്കുഅ തന്നെ ഈ കാലം കഴിയട്ട് അടുത്തിന് നോക്കാം എന്നല്ല, കൽപ്പന കിട്ടേണ്ട താമസം ആ നമസ്കാരത്തിൽ തന്നെ ഒരൊറ്റ തിരിച്ചിൽ അവർ തിരിഞ്ഞു. അതാണ് മസ്ജിദുൽ ഖിബിലത്തൈനി. മദീനത്ത് പോയാൽ കാണാം പഴയ കിബില അവിടെ ഇങ്ങനെ മിഹ്റാബിന്റെ നേരെ ഓപ്പോസിറ്റിലെ ചുമരിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പള്ളി പുതുക്കി പണിതാണ്, പണ്ടത്തെ പള്ളിയല്ലപ്പോ, എല്ലാം ഫഹദ് രാജാവിന്റെ സ്വന്തം ചെലവിൽ മഷാല്ല നല്ല പള്ളിയൊക്കെ ഉണ്ട്. അതെ, രണ്ട് കിബില. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കിട്ടേണ്ട താമസം, മാ അസ്റഅഹും തഅസ്സിയം ബിർറസൂലിൽ ഹബീബിൽ കരീം, ഇത് റസൂലിനോടുള്ള സ്നേഹമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്തുടരുന്നതിൽ അവർ എത്രമാത്രം ധൃതിപ്പെട്ടു. സലവാത്തു റബ്ബി വസലാമു അലൈഹി സമിയൂ ഖബറൻ അന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യതറദ്ദദു ബിത്തമസ്സുക് ബിഹി, നബിയിൽ നിന്നൊരു വാർത്ത കിട്ടിയപ്പോൾ അത് മുറുകെ പിടിക്കുന്ന കാര്യത്തിൽ അവരൊട്ടും ശങ്കിച്ചു നിന്നില്ല. വല്ലം യന്തളിറു, ഒട്ടും കാത്തു നിന്നില്ല. കണ്ടോ, റഫ് റൂസിയുമിന റുക്കു, റുക്കു എന്ന് തല പൊന്തിക്കുന്നത് വരെ പോലും നമുക്ക് നേരെ ഒന്ന് നിന്നതിന്റെ ശേഷം തിരിഞ്ഞാ പോരെന്ന് അതും കൂടി ഇല്ല. കേട്ട താമസം അപ്പൊ തന്നെ റുക്കുയിലായിരിക്ക തന്നെ റസൂല് തിരിഞ്ഞെടുത്തേക്ക് ഇനിയൊരു നിമിഷം അങ്ങോട്ട് തിരിഞ്ഞുകൂടാ എന്നിട്ട്. നമ്മളൊക്കെ എത്ര സുന്നത്തുകളെ പറ്റി കേട്ടാലും ഇതൊക്കെ കുറെ കേൾക്കണോ, ഇനിയിപ്പോ താടിയോടി നിപ്പ് നിർത്താനൊന്നും ആവില്ല, കുറച്ച് കയ്യട്ടെ. എന്തെല്ലാം സുന്നത്തുകള്, ഉജൂബായ കാര്യങ്ങൾ പോലും കേട്ടാ നമ്മൾ എന്ത് ചെയ്യൂല, ആവാലോ ആവാലോ ഇപ്പൊ ഇങ്ങനെ പോട്ടെ, നമ്മൾ പണ്ട് ശീലിച്ചല്ലേ, ഇതൊന്നും അങ്ങനെ മാറ്റാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പല സുന്നത്തുകളെയും അവഗണിക്കും. എന്നാൽ സ്വഹാബത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ ഭാഗമായിരുന്നു. റസൂലുള്ളാഹിന്റെ ഒരു കൽപ്പന കിട്ടിയോ, അതറിഞ്ഞാൽ അത് ഉടനടി ജീവിതത്തിൽ പകർത്തുക എന്നത് അത് മഹബ്ബത്തിന്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? നമ്മളെ നാട്ടിൽ മഹബ്ബത്തും പറഞ്ഞ് ജാഥ വിളിച്ചിന് പോലെ പലരുടെ സ്ഥിതി എന്താ, പള്ളിക്ക് കൂടി കയറാത്തല്ല ജാഥ വിളിക്കുക, ജാഥക്ക് എല്ലാരും വരണമെന്ന് ഉസ്താദ് പറഞ്ഞേനെ അറി അല്ലേ, തുണി നിലത്ത് കൂടി അയച്ച് താടിയും പഠിച്ച് വീടിയും വലിച്ച് അല്ലേ, എന്തെല്ലോ കുത്തിയത്, ലോറിന്റെ അകത്ത് ജാഥ നിർത്തുമ്പോ എല്ലാരും പള്ളിക്ക് കയറി മോ നേരം അങ്ങോട്ടാവുമ്പോ ഉണ്ടാവുക. അങ്ങനത്തെ ആളാണ് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം പറഞ്ഞിട്ടില്ലേ, ബിദഅത്തല്ല ബിദഅത്തല്ല സുന്നത്താണ് മൗലൂദ്, എണ്ണണമെങ്കിൽ എണ്ണിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ജാഥ വിളിക്കുകയാണ്. ആരോടാ എണ്ണാൻ പറയുന്നത്? അപ്പൊ അതൊക്കെ ഒരു ശക്തി പ്രകടനമാണ്, റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് അല്ല അതിലുള്ളത്, മനസ്സിലായില്ലേ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്ത് ഉണ്ടെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്താ, അവിടുത്തെ കൽപ്പനകൾ കിട്ടിയാൽ അത് അമലാക്കുക, അത് ജീവിതത്തിൽ അമലാക്കുക. ഇനി കണ്ടോ മറ്റൊരു സംഭവം, എവിടെയെങ്കിലും ഇറങ്ങിയപ്പോ ഒരു യാത്രയിൽ ഇങ്ങനെ ചിന്നിച്ചതറി, ഒരു യാത്രയിൽ ഇറക്കി നിൽക്കുമല്ലോ താവളത്തിൽ, ഒരാൾ അങ്ങോട്ട് വാഞ്ഞു മറ്റോ അങ്ങോട്ട് വാഞ്ഞു ഒക്കെ, ഇത് നബിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു ഇത് ശരിയല്ല. ആ ഹദീസ് ഇങ്ങനെയാണ്, അബൂ സഅലബത്തുൽ ഹുസൈനി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ അദബിനെ പറ്റി പറയുന്ന ഹദീസ്, കാനന്നാസു ഇദാ നസലു മൻസിലൻ തഫറഖു ഫി ശഅബി വല്ലൗദിയ, ഏതെങ്കിലും സ്ഥലത്ത് യാത്രക്കിടയിൽ അവരിറങ്ങിയാൽ അവർ കുന്നിൻ ചെരുവുകളിലും താഴ്വരകളിലുമായി ചിന്നിച്ചതറുമായിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന തഫറുഖകും ഫി ഹാദിഹി ശഅബി വല്ലൗദിയ ഇന്നമാദാലിക്കും മിനശ് ഷൈത്താൻ, ഈ കുന്നിൻ ചെരുവുകളിലും താഴ്വരകളിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെ ചിന്നിച്ചതറുന്നത് ഇത് ഷൈത്താന്റെ അടുത്തുനിന്നുള്ള സ്വഭാവമാണ്, ഇത് പൈശാചിക സ്വഭാവമാണ് ഈ ചിന്നിച്ചതറൽ. ഫലം യൻസിൽ ബഅദ ദാലിക മൻസിലൻ ഇല്ല നമ്മ ബഅദുഹും ബിലാ ബഅദിൻ ഹത്താ യുഖാൽ ലൗ ബുസിത അലൈഹിം സൗബുൽ അമ്മഹും, അത് നബി പറഞ്ഞതിന് ശേഷം എവിടെ ചെന്നിറങ്ങിയാലും ഓരോരുത്തരും ഒറ്റരാൾക്ക് ചേർന്ന് ഒട്ടി നിൽക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു പൊതപ്പോലെ മേലെങ്ങനെ പിടിച്ചാൽ എല്ലാവരും അതിന്റെ കീഴിൽ വരും, അത്രമത് പിന്നോല് ചിന്നിച്ചതറിയിട്ടേ ഇല്ല. റസൂലിന്റെ ഒരു കൽപ്പന കിട്ടിയാൽ അതങ്ങനെ തന്നെ അവരെന്ത് ചെയ്യാണ് നടപ്പിലാക്കുന്ന സംഭവം. അതുപോലെ നാടൻ കഴുതയുടെ പിന്നെ മാംസം നിരോധിച്ചുകൊണ്ടുള്ള കൽപ്പന വന്നപ്പോ എന്താ ചെയ്തത്, പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്തു, തളച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നാടൻ കഴുതയുടെ മാംസം, നല്ല വെട്ടി തളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് തിന്നിട്ട് ഇനി അടുത്തിന് നോക്ക, ഏതായാലും ഇപ്പൊ നമ്മളിത് വെച്ചില്ലേ, ഇപ്പൊ കുറെ തിന്നാലേ, കലത്തിലായിപ്പോയതല്ലേ എന്നൊന്നും പറഞ്ഞില്ല. ഫൗക്ഫിഅത്തിൽ ഖുദൂർ വ ഇന്നഹാല തഫൂറു ബിൽ ലഹം. ഇറച്ചിയോട് ഇങ്ങനെ തളതളച്ചുകൊണ്ടിരിക്കുന്ന പാത്രങ്ങൾ എടുത്ത് ചേരിച്ചാണ്ട് കളഞ്ഞ്, ഇനി അത് വേണ്ട. മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെ സംഭവിച്ചത് കള്ള് നിരോധിച്ചപ്പോഴും അല്ലേ. അതും കുന്തു സാഖിൽ ഖൗമി ഫി മൻസിലി അബീ തൽഹ റളിയല്ലാഹു അൻഹു, അബൂ തൽഹയുടെ വീട്ടിൽ ഞാനിങ്ങനെ കള്ളൊഴിച്ചു കൊടുക്ക. എന്താ കള്ള്? വക്കാന ഖംറുഹും യൗമൈദിൻ അൽ ഫലീഹ്, മുന്തിരിക്കള്ളാണ്. ഫാമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുനാദി, ഒരാളോട് ഇങ്ങനെ മദീനയിലോട് വിളിച്ചു പറയാൻ വേണ്ടി നബി ഏൽപ്പിച്ച്. ഇന്നത്തെ മാതിരി മയക്കൊന്നുമില്ലാലോ, എന്താ വയ്ക്ക? അലാ ഇന്നൽ ഖംറ ഖദ് ഹരിമത്, മദ്യം നിരോധിക്കപ്പെട്ടിരിക്കുന്നു, അറിയുക എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞ്. ഇത് കേട്ടപ്പോ അബൂ തൽഹ എന്നോട് പറയാണ്, ഉഖ്റിജ് ഫഹരിക്ഹ, ഒഴിച്ചു കളയെന്ന് പറഞ്ഞു. ഫഖറജ്ത് ഫഹറക്തുഹ ഫജറത് ഫീ സിക്കകിൽ മദീന, വലിയ വലിയ ജാറുകളിൽ നിറച്ചു വെച്ചിരിക്കല്ലേ, മഴ കൊണ്ടതിട്ട് കൊത്തിപ്പൊളിച്ചു എന്നാ വേറെ ചില റിവായത്തുള്ളത് കണ്ടോ. ഇമാം ബുഖാരി റിവായത്തിൽ ഫൈനി ലഖായിമുൻ നസ്കിയ ബാതല വ ഫുലാനം വ ഫുലൈദി ജാ റജുലും ഫഖാൽ ഹൽ ബലഗഖുമുൽ ഖബർ, കള്ളിങ്ങനെ ഒഴിച്ചോടുത്തോണ്ട് കുടിച്ചോണ്ടിരിക്കുമ്പോഴാ അത് വന്നത് ഇല്ലാണ്. എന്താണ് വമാദ കഹിദ്യമത്തിൽ ഖംർ, ഇവരറിഞ്ഞോ എന്ന് ചോദിച്ചു. ഒരാൾ വന്നിട്ട് ഇല്ല, എന്റെ കള്ള് നിരോധിച്ചു. അഹിലി ഖാദിയിൽ ഖിലാലിയ അനസ്, അനസെ ഈ ജാറുകളൊക്കെ ഒഴിച്ചു കളയുന്നു, കൊത്തിപ്പൊളിച്ചു. ഫമാ സഅലു അൻഹാ വലാ റാജഊഹ ബഅദ ഖബരിർ റജുൽ, പറഞ്ഞു നേരന്നല്ലേ, ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല ഇത് നമുക്ക് വൈകിട്ടില്ല, ഇപ്പൊ ഇവിടെ ഉള്ളത് നമ്മളിപ്പോ കുടിച്ചത് എന്നൊന്ന യാതൊരു ചോദ്യമോ അന്വേഷണമോ ഉണ്ടായില്ല. യാലഹൂ മിൻ ഇസ്തിസ്ലാമി മുത്ലഖ വങ്കയാദിൻ കാമിൽ, സമ്പൂർണമായ കീഴൊതുങ്ങൽ, നിരുപാധികമായ സമർപ്പണം, അതാണ് അവർക്കുണ്ടായത് അല്ലേ. എത്രത്തോളം വായിൽ കൈയിട്ട് ഛർദിച്ചു എന്നാ പറഞ്ഞത്. ഏയ് ഞങ്ങൾക്ക് ഒരുപാട് ആൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് തൊഴിൽ സമരം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കിട്ടിയപ്പോ ജീവിതകാലത്ത് അവർ ഭക്ഷണം പോലെ കഴിച്ചിരുന്ന സാധന ഇത് കള്ള് അല്ലേ. മരിച്ചാൽ പോലും മുന്തിരിയുള്ളിയുടെ ചോട്ടില് മറവി എന്ന് വസിയത്ത് ചെയ്ത മനുഷ്യന്മാരാണ്. പാടി പാടി പറഞ്ഞിട്ട് 150-ലധികം പര്യായങ്ങളുണ്ട് കള്ള് എന്ന വാക്കിന്. അത്രയും വർണ്ണിച്ച സാധന എന്നിട്ടാണ് അവരിത് ഒഴിവാക്കിയത്. എന്നിട്ട് അവസാനം വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, നബിയെ ഈ കള്ളിങ്ങനെ മദീന തെരുവീതികളിലൂടെ ഒഴുക്കിയിട്ട് അവിടെയൊക്കെ പുല്ല് മുളച്ചു നനവുണ്ട്, ആ പുല്ല് തിന്ന പശുവിന്റെ പാൽ കുടിക്കാൻ പറ്റുമോ? എന്താ അതും കള്ളേറ്റുള്ള ബന്ധം? കള്ള് ഒഴുകിയെടുത്ത് നനവുണ്ടാവുമല്ലോ, ആ നനവിൽ മുളച്ച പുല്ല് തിന്ന പശുവിന്റെ പാല് അറാമാവുമോ? മാത്രമല്ല പലർക്കും സംശയം, കുറെ ആളും മരിച്ചു അല്ലേ നബിയെ, അവരൊക്കെ അത് കുടിച്ചിട്ടുണ്ടല്ലോ, എന്താ സ്ഥിതിയോ അല്ലെ? ആശങ്ക. നമ്മളൊക്കെ എത്ര ഹറാമുകൾ കേട്ടാലും കേട്ടു കേട്ടില്ല എന്നുള്ള ഇലക്കൻ വിടും. ഏയ് പത്തൊട്ടം കേട്ടാലും അത് ചെവിപ്പുറത്തിടും അല്ലേ. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല സഹാബികൾ, അത് അവരുടെ മഹബ്ബത്തിന്റെ ഭാഗമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതൊരു കൽപ്പന കിട്ടിയാലും അത് നടപ്പിലാക്കാൻ അവർ അങ്ങേയറ്റം താല്പര്യം കാണിച്ചത്. ഇതിന് പല ഉദാഹരണങ്ങളും ഇതിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷേ സമയം വൈകിയത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാ ഞാൻ ഇതിന്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്ന റൌഫ് നദ്വിയോ അല്ലെങ്കിൽ ഷംസ്തി പാലത്തിന് ഗ്രന്ഥം അവർക്ക് കൊടുക്കും. ഇതുകൂടി നിങ്ങൾ കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസുകൾ നല്ലവണ്ണം കേൾക്കുകയും അത് വീണ്ടും കേൾക്കാൻ അവസരം ഉണ്ടാക്കണം. ഇപ്പൊ ഇവിടെ സീഡികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വർഷത്തിലധികമായി കേരളത്തിന്റെ പല ഭാഗത്തും നടന്നിട്ടുള്ള ക്ലാസ്സുകള് ദർസുകള് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. സീഡി മാത്രമല്ല പെൻഡ്രൈവിലാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കാറിലും ഇതിലൊക്കെ കുത്തിവെക്കാൻ പറ്റിയ ഒരുപാട് ദർസുകള്, എന്നാൽ MP3 ആയതുകൊണ്ട് വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ധാരാളം പ്രസംഗങ്ങൾ കേൾക്കാൻ സാധിക്കും. അവിടെ ആവശ്യമുള്ളവർ നിങ്ങൾ ബുക്ക് ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വരുന്ന December 13 കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മളൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന്റെ നോട്ടീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുമായിരിക്കും. ഇത്തരം പരിപാടികളിലൊക്കെ വരുമ്പോൾ നിങ്ങൾ പരസ്പരം ഈ ഇൽമ് കൈമാറുന്ന കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധ ചെലുത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഫിത്തനകൾ നിറഞ്ഞൊരു കാലത്താ സുഹൃത്തുക്കളെ നമ്മൾ ജീവിക്കുന്നത്. ഈ ഫിത്തനകളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാനുള്ള മാർഗം എന്താന്ന് ചോദിച്ചാൽ അങ്ങേയറ്റ ക്ഷമ സബ്ര് വളരെ വേണം. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല എത്ര ആരോപണങ്ങളും പലതും കേൾക്കും. ധാരാളമായി നമ്മൾ ക്ഷമിക്കുകയും നമ്മുടെ നാവിനെ അടക്കി വെക്കുകയും ചെയ്യുക. അതൊരു പ്രധാന വിഷയമാണ്. നമ്മൾ കൂടുതലായി ഇബാദത്തുകൾ അനുഷ്ഠിക്കുക. ഇബാദത്തുകളൊക്കെ വളരെ കുറഞ്ഞവരെ ഈ ഫിത്നയുള്ള കാലത്ത് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം? ഇബാദത്തുകളിൽ ശ്രദ്ധ കേറെ ഖുർആൻ പാരായണം, ദിക്ർ ദുആകള്, നിസ്കാരങ്ങള്, പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരങ്ങള്, കണ്ണിനെ സൂക്ഷിക്കുക, നാവിനെ സൂക്ഷിക്കുക, ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാല. സബ്ർ എങ്ങേറ്റം ആവശ്യമുള്ള ഒരു കാലമാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഇൽമ് തേടുക എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ എൻഗേജ്മെന്റ് എന്തായിരിക്കണം? ഇൽമായിരിക്കണം. അത് പഠിക്കുക, പഠിപ്പിക്കുക, അത് പ്രചരിപ്പിക്കുക. അതിനുവേണ്ടി നമ്മളും നമ്മുടെ കുടുംബവും ധാരാളം സമയം കണ്ടെത്തണം. ഈ ഫിത്നക്കാർ കയ്യിലൊന്നും സമയമല്ല. ഓർക്ക് ഓന്റെ ഒക്കെ ഇൽമെടുക്കാൻ പറ്റുമോ, മറ്റൊന്റെ ഒക്കെ പറ്റുമോ, എന്റെ ഒക്കെ പറ്റുമോ, ഇൽമെടുക്കാനുള്ള പണി മാത്രം ഓൻ ചെയ്യൂല. ഓൻ ഇത് പറഞ്ഞെടുക്കലാ പണി. അയാള് ശരിയില്ല, ഇയാള് ശരിയില്ല, മറ്റേ ശരിയില്ല എന്ന് പറഞ്ഞിടന്ന് കാലം കഴിയും. ഓല് പഠിക്കൂല, ഒന്നും പഠിക്കും. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഓലക്ക് ഒരു പേജ് പോലെ അറിവ് കഴിക്കാൻ പഠിഞ്ഞിണ്ടാവില്ല. പക്ഷെ ഓന് ജറത്തായതിന്റെ അവിടുത്തെ ഇമാമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ആ ഫിത്തനയിൽ നിന്ന് മാറി നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മനസ്സിലായില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ പഠനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഇരുന്ന് പഠിക്കപ്പോഴും ആളുകൾ തയ്യാറില്ല. എല്ലാവർക്കും ഒച്ച കേൾക്കണം, വലിയ ഒച്ചയിൽ ബയലു കേൾക്കണം. അതിന് വണ്ടിയെടുത്ത് അങ്ങോട്ട് പോഞ്ഞിട്ടും ഇങ്ങോട്ട് പോഞ്ഞിട്ടും അതില്ലെങ്കിൽ ദേവത്ത് മുടങ്ങിയോ, ദേവത്ത് മുടങ്ങി. എന്തെല്ലാം ആളുകൾക്ക് ഇതൊന്നും ദേവത്ത് നടത്തണമെങ്കിൽ ആദ്യം ഇൽമ് വേണം, പിന്നെ അത് അമലാക്കണം, പിന്നെ എന്ത് വേണ്ടത്? അതെ, ദേവത്ത്. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടാ തുടങ്ങുക. ആദ്യം വേണ്ടി നമുക്ക് ദേവത്താണ്. അമല് പിന്നെ കുറച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇൽമ്, ഇൽമ് ഉണ്ടായിട്ട് അപ്പൊ എല്ലാരും ദേവത്തെ നടത്തല് എന്ന് പറയും. അപ്പൊ അവിടെ അങ്ങോട്ടല്ല തുടങ്ങേണ്ടത്. ഒന്ന് ഇൽമ്, രണ്ട് അമല്, മൂന്ന് ദേവത്ത്, നാല് സബർ അല്ലേ. അമലിലോൽക്കേ പിന്നെ സബറിന്റെ ആവശ്യം വരുള്ളൂ, ദേവത്തുള്ളോൽക്കും. അല്ലാത്തവർക്ക് സബറിന്റെ ആവശ്യം വരില്ല. ഇൽമിനും സബർ വേണം, അമലിനും സബർ വേണം, ദേവത്തിനും. ചില ആൾ വിചാരം ദേവത്തിന് മാത്രമേ സബർ വേണ്ടുള്ളൂ എന്നാണ്. മൊത്തം ഇന്ന് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഫിത്നയുടെ കാലത്തെ കുറിച്ച്? യഅതിയാലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനിരിക്കുന്നു. അസ്സാബിറു അലാ ദീനിഹി കൽഖാബിലി അലൽ ജംർ, ദീനിൽ ക്ഷമിച്ചു നിൽക്കുന്നവൻ തീക്കത്ത ഉള്ളം കയ്യിൽ പിടിച്ചവനെ പോലെ ആയിരിക്കും. ആ കാലമാണ് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയാതെ നമ്മൾ ദീനിൽ നിന്നും തെറിച്ചു പോകുന്ന പരീക്ഷണങ്ങളും സമ്മർദ്ദങ്ങളുമാണ് ഈ ലോകത്തുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അറിയാതെ നമ്മൾ തെറിച്ചു പോകും ദീനിന്ന്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ധാരാളമായി പ്രാർത്ഥിക്കുക, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തനെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, അല്ലാഹുവേ നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയ ശേഷം ഞങ്ങളെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയല്ലേ. അപ്പൊ നമ്മളൊരു ഒരു കിതാബിൽ കുറച്ച് സംഭവങ്ങൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. നമ്മളും അവരും എവിടെ നിൽക്കുന്നു എന്നൊരു താരതമ്യമാണ് ഈ ഗ്രന്ഥം എഴുതിയാളും ഇത് പ്രസിദ്ധീകരിച്ച വസാറത്തുൽ ഔഖാഫും ഇവിടെ ഇത് ദർസാക്കിയ നമ്മളും ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളിത് കഥ കേൾക്കാൻ രോമാഞ്ചം കൊള്ളാനും അല്ല, ചരിത്രം പറഞ്ഞിട്ട് ആവേശം കൊള്ളാർക്കും സാധിക്കും? ഇതിന്റെ ഒരു ചെറിയ ഒരു ചരിത്രങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എപ്പോഴും നോക്കിയെന്താ അറിയോ, ഇവിടുത്തെ അലവലാതി ആളുകളെ, ഓനേക്കാളൊക്കെ എത്ര മെച്ചാ ഞാൻ, അങ്ങനെ നോക്കിയ എന്നും നമുക്ക് മെച്ചായിട്ടേ തോന്നുള്ളൂ. നമ്മൾ നമ്മളെ താരതമ്യം ചെയ്യേണ്ടത് ആരോടാ? സഹാബത്തിനോടാണ്, സലഫുകളോടാണ്. അവിടേക്ക് എത്താനാ നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഏയ്, ഓൽക്കൊക്കെ ഓലൊക്കെ അല്ല അതിനായിട്ട് പടച്ചല്ലേ തന്നെ. അത് ചെയ്താൽ നമുക്ക് പറഞ്ഞു തരുന്നതാ, അവരതിനായിട്ട് പഠിച്ചതാ. നമ്മളെപ്പോലെ വിശപ്പും ദാഹവും ക്ഷീണവും തളർച്ചയും ഭാര്യയും മക്കളും ഉപജീവന മാർഗങ്ങളും ഒക്കെ ഉള്ളവരായിരുന്നു അവർ. വിചാര വികാരങ്ങളൊക്കെ നമുക്കുള്ളതുപോലെ അവർക്കുണ്ട്. എന്നത്തെ പോലെ ഒരു സൗകര്യം അവർക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ ദീനിന്റെ മാർഗത്തിൽ സഹിച്ച ത്യാഗങ്ങൾ 1400 കൊല്ലം കഴിഞ്ഞാലും നമുക്കതിൽ ഒരുപാട് ഒരുപാട് പാഠങ്ങൾ ഇന്നുണ്ട്. ആ പാഠങ്ങൾ നമ്മൾ പഠിക്കണം. റബ്ബന ഗഫർ ലനാ വലിഇഖ്വാനിനല്ലദീന സബഖൂന ബിൽ ഈമാൻ, ഞങ്ങൾക്കും ഈമാൻ കൊണ്ട് മുൻകടന്ന ഞങ്ങളുടെ മുൻഗാമികൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു, മുഅ്മിനുകളിൽ ആരോടും ഞങ്ങൾക്കൊരു പക നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വെക്കല്ലേ. റബ്ബന ഇന്നക റഊഫുർ റഹീം, അല്ലാഹുവേ നീ കൃപാലുവും കരുണാനിധിയുമാണല്ലോ എന്ന ദുആ നമ്മൾ ചെയ്യുന്നു. മുൻഗാമികൾ അവരാണ് നമുക്ക്, സലഫുകൾ അവരാണ് ഈ ദീനിനെ നമുക്ക് കേടുകൂടാതെ എത്തിച്ചു തന്നത്. എങ്ങനെയാണ് ദീൻ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചത് അവരാണ്. കേവലം ചില തത്വങ്ങളും സിദ്ധാന്തങ്ങളും പഠിപ്പിച്ചിട്ടല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. വെറും 23 കൊല്ലം കൊണ്ട് താൻ പറഞ്ഞ ആദർശം ഉൾക്കൊണ്ട ഒരു സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമൂഹത്തെയാണ് നമുക്ക് മാതൃകയാക്കാനുള്ളത്. റളിയല്ലാഹു അൻഹും പറഞ്ഞു എന്നൊന്ന് അവരെ പറ്റി പറഞ്ഞ്, അല്ലാഹ് അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹിനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇതിനും വലിയ സർട്ടിഫിക്കറ്റ് എന്താ? അതാണ് ഓരോ സഹാബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയണത്? റളിയല്ലാഹു വായത്തലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹാൽ അൻഹാർ, താഴ്ഭാഗങ്ങളുടെ നദികൾ ഒഴുകുന്ന സുന്ദരമായ സ്വർഗങ്ങൾ അവർക്ക് വേണ്ടി അല്ലാഹ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതത്രേ മഹത്തായ വിജയം സൂറത്ത് തൗബയിലെ 100-ാമത്തായത്ത്. അതുകൊണ്ട് ആ സഹാബത്തിനെ പോലെയാകാൻ നമ്മൾ പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും വേണം. അവരൊക്കെ നമ്മളെ പോലെ പച്ചയായ മനുഷ്യന്മാരായിരുന്നു, നമ്മളെക്കാളേറെ അവർക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. അല്ലാതെ ഓലെ അള്ള അതിനായിട്ട് പഠിച്ചതൊന്നുമല്ല. മനസ്സിലായില്ല? അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി 2-2.5 മണിക്കൂറോളം നമ്മൾ ഇവിടെ ഇരുന്നു. അള്ളാഹു അതൊരു സ്വാലിഹായ അമലായി രേഖപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകൾ റഹ്മാനായ റബ്ബ് ഒട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅല ആലിഹി വസഹബി വസല്ലം വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു.